وعليكم السلام. جزاك الله خير. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له، ولي الصالحين، وأشهد أن محمدا عبده ورسوله، سيد الأنبياء والمرسلين، صلى الله عليه وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد، سهودرين غلي إننا نمر وعيكان ديشكنا دي ورقبضانا بطا وروشيت كورتشولا ورو ചെറിയ റിസാലയാണ്. ഈ അടുത്ത കാലഘട്ടത്തിൽ അഹ്ലു സുന്നത്തിന്റെ ഒരു ഇമാമായി അറിയപ്പെട്ടിട്ടുള്ള ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയിട്ടുള്ള നസീഹത്തി ലി അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിന്, സുന്നത്തിന്റെ ആളുകൾക്ക് എന്റെ നസീഹത്ത് എന്ന പേരിൽ അദ്ദേഹം എഴുതിയിട്ടുള്ളതാണ് ഈ റിസാല. ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ, അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കും. അദ്ദേഹം യമനിലെ മുജദ്ദിദ് എന്നാണ് അറിയപ്പെടുന്നത്. കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ അവസാനത്തിലും ഈ നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി 1300-400 ജീവിച്ചിരുന്ന, ഏകദേശം 1420-30 അടുത്ത വർഷങ്ങളിലായി മരണപ്പെട്ട ഒരു മുഹദ്ദിഫായിരുന്നു അദ്ദേഹം. ഹദീസ് പണ്ഡിതനായിരുന്നു ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ജീവിതം നമുക്ക് മാതൃകയാണ്. കാരണം അങ്ങേയറ്റം പ്രതികൂലമായ സാഹചര്യത്തിൽ ജനിച്ച് തന്റെ നാട്ടിൽ സുന്നത്തിന്റെ ആളുകളായി അറിയപ്പെടുന്ന ആരുമില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ഷിയാക്കളുടെ ഇടയിലാണ് അദ്ദേഹം ജനിച്ചു വളരുന്നത്. അവിടെ നിന്ന് അദ്ദേഹം ജോലിക്ക് വേണ്ടി സൗദി അറേബ്യയിലെത്തുകയും തീർത്തും യാദൃശ്ചികമായി തൗഹീദിന്റെ ദാവത്ത്, സുന്നത്തിന്റെ ദാവത്ത് അദ്ദേഹം അറിയുകയും വളരെ പ്രായം ചേർന്നതിന് ശേഷം 30 മുകളിൽ പ്രായമുള്ള സമയത്താണ് അദ്ദേഹം സലഫി ആദർശം സ്വീകരിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം ചെറിയ കുട്ടികളുടെ കൂടെ മക്കയില് മഹദുൽ ഹറം അവിടെ ചേർന്ന് പഠിച്ചു. ഒരുപക്ഷെ 10-15 കുട്ടികളുടെ കൂടെ ആയിരിക്കും 32 അദ്ദേഹം പഠിക്കുന്നത്. അവിടെ 7 ഹറമിൽ പഠിച്ചതിന് ശേഷം പിന്നീട് മദീനയിൽ ജാമിയ ഇസ്ലാമിയയിൽ ചേർന്ന് അവിടെ ഡിഗ്രിയും അത് കഴിഞ്ഞ് പി ജി ഈ രണ്ട് കോഴ്സുകളും അവിടെ നിന്ന് പഠിച്ച് മദീനയിലുള്ള പണ്ഡിതന്മാരുടെ ശിഷ്യനായി അദ്ദേഹം വളർന്നു വന്നു. അതുപോലെ മദീനയിലേക്ക് മറ്റ് നാടുകളിൽ നിന്ന് വന്ന പല ഉലമാക്കളുടെ അടുത്തും അദ്ദേഹം പഠിച്ചിട്ടുണ്ട്. ഷെയ്ഖ് അൽബാനി റഹിമഹുല്ല അവരിൽപ്പെട്ട ഒരാളാണ്. അതുപോലെ ഷെയ്ഖ് അബ്ദുൽ മഹ്സിൻ അൽ അബ്ബാദ് ഹാഫിള്ളഹുല്ല എന്നും ജീവിച്ചിരിക്കുന്ന അഹ്ലു സുന്നത്തിന്റെ ഇമാം, അദ്ദേഹമൊക്കെ ഷെയ്ഖിന്റെ ഉസ്താദുമാരാണ്. അങ്ങനെ മക്കയിലും മദീനയിലുമാണ് അദ്ദേഹം പഠനം നടത്തിയത്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തിന്റെ അടുത്ത് പഠിച്ചിട്ടുണ്ട്. പിന്നീട് അദ്ദേഹം യമനിലേക്ക് തിരിച്ചുപോയി. അദ്ദേഹം തിരിച്ചു ചെല്ലുന്ന സമയത്ത് അവിടെ അദ്ദേഹത്തിനോട് യോജിപ്പുള്ള സഹകരിക്കുന്ന ഒരാളുമില്ല. അങ്ങനെ ശൂന്യതയിൽ നിന്ന് അള്ളാഹുവിന്റെ തൗഫീഖോടുകൂടി തൗഹീദിന്റെ ദാവത്ത് അദ്ദേഹം തുടങ്ങുകയും അദ്ദേഹം മരണപ്പെടുന്ന സമയത്ത് ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അദ്ദേഹത്തിന്റെ മുന്നിലുണ്ടായിരുന്നു. ലോകത്തിന്റെ പല നാടുകളിൽ നിന്ന്, യൂറോപ്പിൽ നിന്നും അമേരിക്കയിൽ നിന്നുമൊക്കെ അടക്കം ആളുകൾ എൽമ പഠിക്കാൻ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോകുന്ന അവസ്ഥയുണ്ടായി. ഒരാളുടെയും പിന്തുണയില്ലാതെ, അള്ളാഹുവിന്റെ പിന്തുണ കൊണ്ട് മാത്രം അദ്ദേഹം ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തത്. അദ്ദേഹത്തിന് പിന്തുണക്കാൻ ഗവൺമെന്റ് ഉണ്ടായിരുന്നില്ല, ഒരു സംഘടന ഉണ്ടായിരുന്നില്ല, ബിസിനസ്സുകാരുണ്ടായിരുന്നില്ല, ഒന്നുമില്ലാതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവഴിച്ച് അദ്ദേഹം ദാവത്ത് ചെയ്തു. അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചാൽ നമ്മുടെ ഈമാൻ കൂടും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുക ഷെയ്ഖിന്റെ ജീവചരിത്രം പഠിച്ചാൽ. ഒന്ന് ഇഖ്ലാസ്, രണ്ടാമത്തേത് സുന്നത്ത് അമൽ ചെയ്യുക, പഠിച്ച് മനസ്സിലാക്കിയ സുന്നത്തുകൾ നടപ്പിലാക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മുഴച്ചു നിൽക്കുന്നത്. അത് നമുക്ക് മാതൃകയാണ്. അദ്ദേഹം തന്റെ ദാവത്തിലൂടെ യാതൊരു പ്രതിഫലവും ആഗ്രഹിച്ചിട്ടില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് വലിയ ഉദ്യോഗങ്ങൾ നേടാമായിരുന്നു. കാരണം അന്നത്തെ കാലത്ത് ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ രാജ്യത്തില്ല. ഇത്രയും മോശമായ സാമൂഹിക അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്റെ സർട്ടിഫിക്കറ്റ് ഞാൻ എവിടെയാണ് വെച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല എന്നാണ്. അത്രമാത്രം അദ്ദേഹം ഉദ്യോഗങ്ങളും സ്ഥാനമാനങ്ങളും പരിഗണിച്ചില്ല. അതുപോലെ തന്നെ താൻ മനസ്സിലാക്കിയ സുന്നത്ത് നടപ്പിലാക്കുന്ന കാര്യത്തിൽ അങ്ങേയറ്റം താല്പര്യമുള്ള ആളായിരുന്നു അദ്ദേഹം. അതിനുവേണ്ടി എന്ത് വില കൊടുക്കാനും അദ്ദേഹം തയ്യാറായിരുന്നു. ഇത് വിശദമായി ചർച്ച ചെയ്യേണ്ട അല്ലെങ്കിൽ വിശദമായി പറയേണ്ട ഒരു കാര്യമാണ്. ഇൻഷാല്ലാ മറ്റൊരവസരത്തിൽ നമുക്ക് സാധിക്കുകയാണെങ്കിൽ അത് ചെയ്യാം. അദ്ദേഹത്തിന്റെ ഒരു നസീഹത്താണ്, ഒരു ഉപദേശമാണ് എന്റെ കയ്യിലുള്ളത്. ഷെയ്ഖ് പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല അൽബുഖാരി റഹിമഹുല്ലാ ഹദ്ദസനാ യാഖൂബ് ഇബ്നു ഇബ്രാഹിം. അദ്ദേഹം ഹദീസിന്റെ സനദ് പറയുകയാണ്. ഈ കിതാബ് അല്ലെങ്കിൽ ഈ റിസാല ഏതാനും പേജുകൾ മാത്രമുള്ള ചെറിയൊരു റിസാലയാണ്. ഇതിൽ അദ്ദേഹം സാധാരണക്കാരായ അഹ്ലു സുന്നത്തിനോടാണ് സംസാരിക്കുന്നത്. എല്ലാ തരത്തിലുമുള്ള പ്രായം കുറഞ്ഞവരായാലും കൂടിയവരായാലും സ്ത്രീകളായാലും കുട്ടികളായാലും പുരുഷന്മാരായാലും എല്ലാവരോടുമുള്ള ഒരു ഉപദേശമാണ്. ഇത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ളൊരു പൊതുവായ ഉപദേശത്തിൽ പോലും അദ്ദേഹം ഹദീസിന്റെ സനദ് പറയുന്നത്? അത്രമാത്രം ഇൽമുൽ ഹദീസിനോട്, ഹദീസിന്റെ ഇൽമിനോട് ഹുബ്ബുള്ള ഒരാളായിരുന്നു ഷെയ്ഖ് മുഖ്ബിർ റഹിമഹുല്ലാഹ്. അങ്ങനെ ആയിരിക്കണം നമ്മളൊക്കെ. ഇൽമ് എന്ന് പറഞ്ഞാൽ ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വായിൽ നിന്ന് വന്ന വാക്കുകളാണ് ഇൽമ്. മറ്റാരുടെ സംസാരവും ഇൽമല്ല, അള്ളാഹുവിന്റെ കലാമും റസൂലിന്റെ കലാമും. പിന്നെ ഈ രണ്ടിനെയും വിശദീകരിക്കുന്ന സംസാരം അതല്ലാത്ത മറ്റൊന്നും ഇൽമല്ല. ഇമാം ഷാഫി റഹിമഹുല്ലാഹ് പറഞ്ഞ ഒരു ബൈത്തുണ്ട്, അൽ ഇൽമു മാ ഫീഹി ഖാല വ ഹദ്ദസന. ഇൽമ് എന്ന് പറഞ്ഞാൽ ഖാല ഹദ്ദസന എന്ന് പറഞ്ഞുകൊണ്ടുള്ള സംസാരമാണ്. അല്ല പറഞ്ഞു, റസൂൽ പറഞ്ഞു, സഹാബത്ത് പറഞ്ഞു, ഇതാണ് ഇൽമ്. വമാ സിവാഹു ഫവസ്വാസു ഷയാത്തീനി. അതല്ലാതെ മറ്റുള്ളതൊക്കെ ഷെയ്ത്താൻമാരുടെ വസ്വാസ് മാത്രമാണ്. അല്ല, മനുഷ്യർ പല കിതാബുകളുടെയും പല രചനകളുടെയും പല ഫിലോസഫികളുടെയും ഒക്കെ പിന്നാലെ പോകും. യഥാർത്ഥത്തിൽ അതൊക്കെ പിശാചുണ്ടാക്കുന്ന വസ്വാസുകൾ മാത്രമാണ്. കാരണം എല്ലാ ഖൈറും അള്ളാഹും റസൂലും പഠിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പരലോകത്തിലേക്ക് അടുക്കാൻ, അള്ളാഹുലേക്ക് അടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ ദീൻ നന്നാക്കാൻ മറ്റൊരു സ്രോതസ്സിന്റെയും ആവശ്യം നമുക്കില്ല. മറ്റെന്തെങ്കിലും ആരെങ്കിലും അവലംബിക്കുന്നുണ്ടെങ്കിൽ അവൻ വഴിതെറ്റുകയാണ് എന്നതിന്റെ ഒരു അടയാളം മാത്രമാണത്. അപ്പൊ ഷെയ്ഖ് അത്രയും ഇൽമുൽ ഹദീസിനെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ടാണ് സാധാരണക്കാരോട് സംസാരിക്കുമ്പോൾ പോലും ഹദീസിന്റെ സനദ് പോലും പറയുന്നത്. യഥാർത്ഥത്തിൽ സ്വയൽ ബുഖാരിയുള്ള ഒരു ഹദീസിന്റെ സനദ് അറിഞ്ഞിട്ട് പ്രത്യേകിച്ച് ഫായ്ദയൊന്നുമില്ല, പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. എല്ലാ ഹദീസും സഹീഹാണ്. പക്ഷേ ഈ പറഞ്ഞ കാരണം കൊണ്ടാണ്, ഹദീസിനോടുള്ള ഹുബ് കൊണ്ട്. അത് ഷെയ്ഖ് മുഖ്ബിലിന്റെ മാത്രം പ്രത്യേകതയല്ല, ഹദീസ് പഠിച്ച പണ്ഡിതന്മാരൊക്കെ അങ്ങനെ തന്നെയായിരിക്കും. ഷെയ്ഖ് സുലൈമാൻ ഇബിൻ അബ്ദുല്ലാ ഇബിൻ മുഹമ്മദ് ഇബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ, നിങ്ങൾ കേട്ടിരിക്കും, ഇബിൻ അബ്ദുൽ വഹാബിന്റെ, മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടിയായ വലിയ പണ്ഡിതൻ. അദ്ദേഹം 35 വയസ്സ് ആവുന്നതിന് മുമ്പ് മരണപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കൊന്നുകളഞ്ഞു അന്നത്തെ സൂഫികൾ, നജദ് ഭരിച്ചിരുന്ന സൂഫികൾ. തൗഹീദിന്റെ പണ്ഡിതനായിരുന്ന ഈ ആലിമിനെ വളരെ ക്രൂരമായി കൊല്ലുകയാണ് ചെയ്തത്, വധശിക്ഷ നടപ്പിലാക്കി. അദ്ദേഹം ഹദീസ് പണ്ഡിതനായിരുന്നു, ഹദീസ് ആഴത്തിൽ പഠിച്ച ഒരാളായിരുന്നു. നജദി പണ്ഡിതന്മാരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ മുഹദ്ദിസാണ് അദ്ദേഹം, ഷെയ്ഖ് സുലൈമാൻ ബിൻ അബ്ദുല്ലാ. അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാം. അദ്ദേഹം പറഞ്ഞതായി അവരുടെ നാട് ദിർഇയ എന്ന് പറഞ്ഞ സ്ഥലമാണ്, റിയാദിൽ നിന്ന് കുറച്ച് മാറിയിട്ടുള്ള ദിർഇയ, അതാണ് ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ നാട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയായ ഷെയ്ഖ് സുലൈമാൻ റഹിമഹുല്ലാ, അദ്ദേഹം അവിടെയാണ് വളർന്നത്. അദ്ദേഹം പറയുകയാണ്, ഈ ദിർഇയയിലുള്ള ആളുകളെക്കാൾ എനിക്ക് പരിചയമുണ്ട് ഹദീസിന്റെ സനദിലുള്ള ആളുകളെ. ഓരോ ഹദീസിന്റെ സനദിലുള്ള ഹദ്ദസന ഫുലാൻ അൻ ഫുലാൻ എന്ന് പറയുന്ന ഈ ആളുകൾ, അവരെയാണ് എനിക്ക് എന്റെ നാട്ടുകാരെക്കാൾ കൂടുതൽ പരിചയം. അത്രമാത്രം ഹദീസിനെ അവർ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതിന്റെ കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത്രമാത്രം അവർക്ക് ഹബ്ബുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരമാണല്ലോ ഹദീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെ ഈമാനിന്റെ അടയാളമാണ് യഥാർത്ഥത്തിൽ അയാൾക്ക് ഇൽമുൽ ഹദീസിനോട് സ്നേഹമുണ്ടാവുക, ഹദീസ് പഠിക്കാൻ താല്പര്യമുണ്ടാവുക എന്നുള്ളത്. ശരി, ഇനി അദ്ദേഹം പറയുന്നത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ മുൻഗാമികൾ പറഞ്ഞ വാക്കുകൾ കാണാം ഇസ്നാദിനെക്കുറിച്ച്, ഹദീസിന്റെ ഈ പരമ്പര പറയുന്നതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്. ഇമാം അബ്ദുല്ലാഹിബിൻ മുബാറക് റഹിമഹുല്ല പറഞ്ഞൊരു മനോഹരമായ വാക്കുണ്ട്, അൽ ഇസ്നാദു മിനദ്ദീൻ. ഹദീസിന്റെ സനദുകൾ എന്നുള്ളത് നമ്മുടെ ദീനിൽപ്പെട്ടതാണ്. ലൌലൽ ഇസ്നാദ്, ഇങ്ങനെ ഒരു സമ്പ്രദായം നമുക്കില്ലായിരുന്നെങ്കിൽ, ലഖാല മൻ ഷാ മാഷാ, തോന്നിയവർക്ക് തോന്നിയത് പറയാമായിരുന്നു. അപ്പോ നമ്മുടെ പ്രത്യേകതയാണ്, മുസ്ലിം ഉമ്മത്തിന്റെ പ്രത്യേകതയാണ്, മറ്റൊരു ദീനിനുമില്ലാത്തൊരു പ്രത്യേകതയാണ് ഇൽമുൽ ഹദീസ് അല്ലെങ്കിൽ ഇൽമുൽ ഇസ്നാദ് എന്നുള്ളത്. ഒരു ഹദീഫ് നമ്മൾ സ്വീകരിക്കുക അതിന്റെ സനദോടുകൂടി മാത്രമാണ്. അത് സഹീഹാണോ ദൈഫാണോ എന്ന് നമ്മൾ ചോദിക്കും. ഇത് മറ്റേത് ദീനിന്റെ ആളുകൾക്കാണ് സാധിക്കുക? അവരുടെ ഹദീസ് പോയിട്ട് അവർ ഖുർആനു തുല്യമായി കാണുന്ന അവരുടെ കിതാബുകൾ വരെ, കിതാബുൽ മുഖദ്ദസ്, പവിത്രമായ ഗ്രന്ഥങ്ങൾ, ദൈവിക ഗ്രന്ഥങ്ങൾ എന്ന് അവർ വിളിക്കുന്ന അവരുടെ മതഗ്രന്ഥങ്ങൾ പോലും അതിന്റെ സനദ് അവർക്ക് അറിയില്ല. അങ്ങനെ ഒരു സനദ് ഉണ്ടോ ഇല്ലേ എന്ന് അവർക്കറിയില്ല. ഒരു നസ്രാണിയോട് ബൈബിൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി, ഈ ബൈബിൾ അതിന്റെ ഈ കോപ്പി, നീ വായിക്കുന്ന ഈ കോപ്പി, ഇത് എഴുതിയത് ആരാണ് എന്ന് ചോദിച്ചാൽ 90% ആളുകൾക്കും ആ എഴുതിയവന്റെ പേര് പോലും അറിയില്ല. ഇപ്പൊ മലയാളത്തിലുള്ള ബൈബിൾ വായിക്കുന്നവനോട് ഇതാരാണ് മലയാളത്തിൽ എഴുതിയതെന്ന് ചോദിച്ചാൽ അവനറിയില്ല. ഇനി അറിയുന്നുണ്ടെങ്കിൽ തന്നെ അവൻ ഇതെവിടുന്ന് എടുത്തു, അയാൾക്ക് എവിടുന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ യാതൊരു ഉത്തരവും ഉണ്ടാവുകയില്ല. അതുകൊണ്ടാണ് ഈ ഉമ്മത്തിന്റെ ഖസായിസിൽ പെട്ടതാണ്, നമ്മുടെ ഉമ്മത്തിന്റെ പ്രത്യേകതകളിൽ പെട്ടതാണ്. അള്ളാഹു ഈ ഉമ്മത്തിന് നൽകിയ ഒരു ആദരവാണ് ഇസ്നാദ് എന്നുള്ളത്. ഒരു വാക്ക് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു പരമ്പരയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നതുവരെയുള്ള പരമ്പര നമ്മുടെ കയ്യിലുണ്ട്. ഇത് അള്ളാഹു നമുക്ക് നൽകിയൊരു ഫളാണ്. അപ്പൊ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് അദ്ദേഹം ഇങ്ങനെ സനദ് പറയുന്നത്. ഹദ്ദസന യാഖൂബ് ബ്നു ഇബ്രാഹിം ഖാല ഹദ്ദസന ഹുശൈമുൻ ഖാല അഖ്ബറന സയ്യാറുൻ അനി ശൈബി അൻ ജരീർ ബ്നു അബ്ദുള്ള ജരീർ ബ്നു അബ്ദുള്ള റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ ഹദീസിന്റെ റിപ്പോർട്ടർ. അദ്ദേഹം പറയുന്നു, ബായഅത്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. എന്താണ് ബൈഅത്ത്? അനുസരണ പ്രതിജ്ഞ. അതായത് ഞാൻ താങ്കൾ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിക്കാം എന്ന് പറഞ്ഞ് മുസ്ലിം ഭരണാധികാരികൾക്ക് കൊടുക്കുന്ന അനുസരണ പ്രതിജ്ഞ, അതിനാണ് ബൈഅത്ത് എന്ന് പറയുന്നത്. അത് ഭരണാധികാരിക്ക് മാത്രമുള്ളതാണ്, വേറെ ഒരാൾക്കും ബൈഅത്ത് ചെയ്യാൻ പാടില്ല. വേറെ ബൈഅത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ബിദ്അത്താണ്. അങ്ങനെ ചെയ്യുന്ന സൂഫികളുണ്ട്, അതുപോലെ തന്നെ പാർട്ടികളുണ്ട്. അതൊന്നും ഇസ്ലാമിൽ അനുവാദമില്ലാത്ത കാര്യമാണ്. അലസംഉ വത്താഅ, എന്താണ് വ്യവസ്ഥ? ബൈഅത്തിന്റെ വ്യവസ്ഥ എന്താണ്? അസംഉ വത്താഅ, കേൾക്കാം അനുസരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അതുപോലെ അനുസരിച്ചു കൊള്ളാം. ഭരണാധികാരികൾക്ക് ബൈഅത്ത് ചെയ്യുമ്പോൾ അതിന്റെ കൂടെ ഒരു നിബന്ധന കൂടി ഉണ്ടാകും, അസംഉ വത്താഅ ഫിൽ മഅറൂഫ്, നന്മയിൽ. അവർ കൽപ്പിക്കുന്ന കാര്യം അള്ളാഹു അനുവദിച്ചതാണെങ്കിൽ മാത്രം. ഹറാമുകളുടെ കാര്യത്തിൽ ലാ ത്വാഅത്തു ലിമഖ്ലൂഖിൻ ഫീ മാസിയത്തിൽ ഖാലിഖ്, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് ഒരു മഖ്ലൂഖിനെയും അനുസരിക്കേണ്ടതില്ല എന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാസിയത്ത് ചെയ്യാൻ കൽപ്പിക്കുകയില്ല. അതുകൊണ്ട് തന്നെ അസംഉ വത്താഅ, കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാം. ഫലക്കനനി, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് ചൊല്ലിപ്പഠിപ്പിച്ചു തന്നു, തൽഖീൻ ഓതി പഠിപ്പിച്ചു തന്നു. അതിന്റെ കൂടെ ഒരു കാര്യം കൂടി, എന്താണ്? ഫീ മസ്തതാത്ത്, നിന്റെ കഴിവിന്റെ പരമാവധി. അതോടൊപ്പം വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനോടും നസീഹത്ത്, ഗുണകാംക്ഷ പുലർത്താം എന്നും. നസഹ എന്ന് പറഞ്ഞ വാക്കിന് ഭാഷയിലുള്ള അർത്ഥം നോക്കിയാൽ അതിൽ ഒരു അർത്ഥം കാണാം, കീറിയ ഒരു തുണി തുന്നിക്കൂട്ടുക എന്ന്. അല്ലെ, നമ്മുടെ വസ്ത്രത്തിൽ സൗബിൽ എവിടെയെങ്കിലും ഒരു ഭാഗം കീറിയിട്ടുണ്ട്, ആ കീറിയ ഭാഗം ആളുകൾ കണ്ടാൽ മോശമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് തുന്നി വൃത്തിയാക്കും. ഇതാണ് നസീഹത്തിന്റെ അടിസ്ഥാനം. നമ്മൾ സഹോദരനായ ഒരു മുസ്ലിം അവന്റെ അടുത്തൊരു അയ്ബ്, ഒരു കുറവ് കണ്ടു അവന്റെ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ അവന്റെ വിശ്വാസത്തിൽ, അല്ലെങ്കിൽ അവന്റെ ഇബാദത്തുകളിൽ, അത് പരിഹരിക്കുക, അതാണ് നസീഹത്ത് എന്ന് പറയുന്നത്. അതല്ലാതെ അവനെ അപമാനിക്കുക, അല്ലെങ്കിൽ അവന്റെ അയ്ബ് പ്രചരിപ്പിക്കുക, അതല്ല നസീഹത്ത്. നേരെ മറിച്ച് അത് പരിഹരിക്കപ്പെടണം. അതിനെന്താണ് മാർഗം? ആ മാർഗം സ്വീകരിക്കുക. രഹസ്യമായി പറഞ്ഞാൽ മനസ്സിലാക്കുന്ന ആളാണെങ്കിൽ അങ്ങനെ, മറ്റൊരാളെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണെങ്കിൽ അങ്ങനെ. ഇതാണ് നസീഹത്ത്. ഇനി അവനെ ബാധിച്ച ആ ന്യൂനത ചിലപ്പോൾ ദുന്യവിയായ കാര്യങ്ങളിലായിരിക്കും. ചിലപ്പോൾ അവന് എന്തെങ്കിലും ഒരു അപകടം, ദുന്യവിയായിട്ടുള്ള ഭൗതികമായ കാര്യങ്ങൾ ബാധിച്ചിട്ടുണ്ടാകും. അപ്പൊ ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കുക. ദാരിദ്ര്യം, കടം, ഇതൊക്കെയാണെങ്കിൽ അത് പരിഹരിക്കാൻ സഹായിക്കുക. അതൊക്കെ നസീഹത്ത് എന്നുള്ളതിന്റെ പരിധിയിൽപ്പെടും. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിൽ നിന്ന് ബൈഅത്ത് വാങ്ങിയ കാര്യമാണ് വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനോടും നസീഹത്തുണ്ടാവുക, അവന്റെ ന്യൂനതകൾ തീർത്തു കൊടുക്കുക എന്നുള്ളത്, കഴിവിന്റെ പരമാവധി. തീർത്തിട്ടില്ലെങ്കിൽ തീരാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയെങ്കിലും ചെയ്യുക, അത് നിർബന്ധമാണ്, അത് ഒരു മുസ്ലിമിന് വാജിബാണ്. അടുത്ത ഹദീസ്, ഖാല ഇമാം മുസ്ലിം റഹിമഹുല്ലാ ഹദ്ദസന മുഹമ്മദ് ഇബ്നു അബ്ബാദ് അൽ മക്കി, ഈ സനദ് ഞാൻ വായിക്കുന്നില്ല, അദ്ദേഹം സനദ് കൊടുത്തു കഴിഞ്ഞിട്ട്, അൻ തമീം ഇദ്ദാരി റളിയല്ലാഹു അൻഹു അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ അദ്ദീനു അൻ നസീഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ്. അല്ല, ചുരുക്കി പറഞ്ഞാൽ ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളും എല്ലാ അഹ്കാമുകളും എടുത്ത് ചുരുക്കി പറഞ്ഞാൽ അൻ നസീഹ, നസീഹത്താണ്. ഖുൽന ലിമൻ, ഞങ്ങൾ ചോദിച്ചു ആരോടാണ് നസീഹത്ത് വേണ്ടത്? ഖാല ലില്ലാഹി, ഒന്നാമത് അള്ളാഹുവിനോടാണ്. അള്ളാഹുവിനോട് നസീഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിനോടുള്ള ബാധ്യതകൾ നിറവേറ്റുക, അതാണ് അള്ളാഹുവിനോടുള്ള നസീഹത്ത്. അത് വിശദമായ ഒരു വിഷയമാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. വലി കിതാബിഹി, അള്ളാഹുവിന്റെ കിതാബിനോട്, ഖുർആനോട് നസീഹത്തുണ്ട്. അതെന്താണ്? ഖുർആനോടുള്ള ഹക്കുണ്ട്, ബാധ്യതയുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളതാണ്. അതാണ് ഖുർആനോടുള്ള നസീഹത്ത്. വലി റസൂലിഹി, അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ബാധ്യതകളുണ്ട്. വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, മുസ്ലിം ഭരണാധികാരികളോടും സാധാരണക്കാരായ മുസ്ലിമുകളോടുമുള്ള ബാധ്യതകൾ നസീഹത്ത്. അപ്പോ പരസ്പര നസീഹത്ത് പുലർത്തുക എന്നുള്ളത് നമ്മുടെ ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട ഒരു കാര്യമായി പറയാം. അത് അത്രയും പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബൈഅത്ത് വാങ്ങിയിട്ടുള്ള വിഷയമാണ്, ദീൻ എന്ന് പറഞ്ഞാൽ നസീഹത്താണ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഈ രണ്ട് ഹദീസ് ആമുഖമായി കൊടുത്തതിനു ശേഷം അദ്ദേഹം വിഷയത്തിലേക്ക് കടക്കുകയാണ്. കാരണം ഈ ഹദീസാണ് പ്രേരണ. ഇങ്ങനൊരു ഒരു കരാറ് അള്ളാഹു നമ്മിൽ നിന്ന് എടുത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിങ്ങനെ സംസാരിക്കുന്നത് എന്നർത്ഥം. നസീഹത്തിൽ അഹ്ലി സുന്ന, സുന്നത്തിന്റെ ആളുകളോട് എന്റെ നസീഹത്ത്. കാരണം ഏറ്റവും അധികം നസീഹത്ത് അർഹിക്കുന്നത് ആരാണ്? ഏറ്റവും കൂടുതൽ ദീനുള്ള ആളുകളാണ്. കാരണം അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വൻ നുസ്ഹി ലികുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിനോടും നസിഹത്ത് എന്നാണ്. അപ്പൊ ഒരാളുടെ ഇസ്ലാം നന്നാകുന്നതിനനുസരിച്ച്, അവൻ നല്ല മുസ്ലിം ആകുന്നതിനനുസരിച്ച് അവനോടുള്ള നസിഹത്തിന്റെ ബാധ്യത കൂടും. ഒരു സാധാരണക്കാരനായ പാപിയായ ഒരു മുസ്ലിമിനോടുള്ളതിനേക്കാൾ നസിഹത്ത് സുന്നത്ത് സ്വീകരിച്ചിട്ടുള്ള, സുന്നത്ത് പിന്തുടരുന്ന ആളുകളോടാണ് നമുക്ക് വേണ്ടത്, കൂടുതൽ നസിഹത്ത് വേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തെ നസിഹത്ത് അഭിപ്രായ വ്യത്യാസത്തിന്റെയും ഭിന്നിപ്പിന്റെയും കാരണങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുക, അഹ്ലു സുന്നത്തിനെ തമ്മിൽ ഭിന്നിപ്പിക്കുന്ന കാരണങ്ങളിൽ നിന്ന് അവർ വിട്ടുനിൽക്കുക. എന്താണ് ഇങ്ങനെ പറയാനുള്ള കാരണം? പിശാജ് മനുഷ്യനെ പിടികൂടുക രണ്ടു രൂപത്തിലായിരിക്കും. അതിലൊന്ന് ഗുലുവായിരിക്കും, പരിധി വിടുവിപ്പിക്കും. ഇമാം ഔസായി റഹിമഹുള്ള അതുപോലെയുള്ള മുൻഗാമികളായ താബിഈങ്ങളിൽപ്പെട്ട പല ഇമാമികളും പറഞ്ഞൊരു അഫർ കാണാം. ഇദാ അമറ അല്ലാഹു ബി അംരിൻ, അല്ലാഹു ഒരു കാര്യം കൽപ്പിച്ചാൽ, കാന ലി ശൈത്താനി ഫീഹി നസ്ഖതാൻ, ശൈത്താൻ രണ്ട് രൂപത്തിൽ ആ കൽപ്പനയിൽ നിന്ന് മനുഷ്യനെ തെറ്റിക്കാൻ ശ്രമിക്കും. ഒന്നുകിൽ ഇമ്മാ ബി ഗുലുവിൻ വ ഇമ്മാ ബി ജഫ, ഒന്നുകിൽ ഗുലുവ് അഥവാ ആ കാര്യം അമിതമാക്കാൻ വേണ്ടി പിശാജ് നമ്മോട് കൽപ്പിക്കും, പിശാജ് നമ്മെ പ്രേരിപ്പിക്കും. ഔ ജഫ, അല്ലെങ്കിൽ ആ കാര്യം അത് അവഗണിക്കാൻ പ്രേരിപ്പിക്കും. ഒരാൾക്ക് ആവേശമുണ്ട്, അയാളുടെ പ്രകൃതം ഒരു ആവേശത്തിന്റെ പ്രകൃതമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിശാജ് എന്ത് ചെയ്യും? അയാളെ കൊണ്ട് ആ കാര്യം ചെയ്യിപ്പിച്ച് നന്മ തന്നെ പിശാജ് ചെയ്യിപ്പിക്കും, അത് പരിധി വിടുവിപ്പിക്കും. ഇനി ഒരാൾക്ക് ജഫ ആണ്, ഒരാൾ മടിയനാണെങ്കിലോ അവനെ കൊണ്ട് ആ കൽപ്പനയിൽ നിന്ന് മാറി നിൽക്കാൻ പിശാജ് പ്രേരിപ്പിക്കും. എന്നിട്ട് ഈ ഇമാമിങ്ങൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, വലാ യുബാലി ബി അയ്ഹിമാ വഫർ, അതിലേതിലാണോ വിജയിക്കുന്നത് എന്നത് പിശാജിന് പ്രശ്നമല്ല. അതിൽ നമ്മെ ഗുലുവിലേക്കാണ് കൊണ്ടുപോകുന്നത്, അതല്ല ജഫായിലേക്കാണ് കൊണ്ടുപോകുന്നത്, ഇത് രണ്ടിൽ ഏത് കിട്ടി എന്നുള്ളത് പിശാജ് കാര്യമാക്കുന്നില്ല. രണ്ടും ഒരുപോലെ പിശാജിന് ഇഷ്ടമാണ്. അപ്പൊ അഹ്ലു സുന്നത്തിനെ സംബന്ധിച്ചിടത്തോളം സുന്നത്ത് പിന്തുടരുന്ന ആളുകളെ ഗുലുവിലേക്ക് എത്തിക്കാനാണ് പിശാജ് ശ്രമിക്കുക. കാരണം അവര് എല്ലാ കാര്യങ്ങളും അനുസരിക്കാൻ തയ്യാറായവരാണ്. പിന്നെ അവരെ പഴപ്പിക്കാനുള്ള മാർഗം എന്താണ്? ഈ നല്ല കാര്യങ്ങളിൽ അവരെ പരിധി പിടിപ്പിക്കുക എന്നുള്ളതാണ്. അതിന്റെ ഫലമാണ് ഭിന്നിപ്പെന്ന് പറയുന്നത്. സ്വാഭാവികമായും ഇതുപോലെ അതിരു കവിയാത്തവരെ കുറിച്ച് വെറുപ്പുണ്ടായിരിക്കും, അതുപോലെ തന്നെ പരസ്പരം സംശയങ്ങളുണ്ടാകും. ഇങ്ങനെ പിശാജ് മനുഷ്യനെ, പ്രത്യേകിച്ച് അഹ്ലു സുന്നത്തിന്റെ ഇടയിൽ പിശാജ് ഉണ്ടാക്കുന്ന ഫിത്ന ഭിന്നിപ്പായിരിക്കും. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ആധുനികരായ ചില പണ്ഡിതന്മാർ, മുസ്ലിമീങ്ങൾ, സാധാരണ മുസ്ലിമീങ്ങൾ അഖീദയിൽ ദുരന്തത്തിലാണ്, വലിയ ദുരന്തത്തിലാണ്. നമ്മൾ നോക്കിയേ കാണാം, സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ അഖീദ ഇന്ന് വളരെയധികം പഴച്ചിട്ടുണ്ട്. അവരെ കൊണ്ട് പുരോഹിതന്മാർ ശിർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട്. പക്ഷേ അഹ്ലു സുന്നത്ത് അവർ സാധാരണക്കാരായ ആളുകളുടെ അഖീദയിൽ സംഭവിച്ചതുപോലെ ദുരന്തം അഹ്ലു സുന്നത്തിന്റെ സ്വഭാവത്തിൽ സംഭവിച്ചിട്ടുണ്ട്, അഖ്ലാഖിന്റെ കാര്യത്തിൽ. കാരണം പിശാജിനറിയാം അഖീദയിൽ ഇവരെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല, പ്രയാസമാണ്. അതുകൊണ്ട് പിശാജ് അഖ്ലാഖിന്റെ കാര്യത്തിൽ, സ്വഭാവത്തിന്റെ കാര്യത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും, അങ്ങനെ പരസ്പരം ഭിന്നിപ്പുണ്ടാകും. അതുകൊണ്ടായിരിക്കാം ഷെയ്ഖ് ഒന്നാമത് പറയുന്ന വാക്ക് അയ്യതബഅദു അൻ അസ്ബാബിൽ ഫുർഖത്തി വൽ ഇഖ്തിലാഫ്. ഫഅഖീദത്തു അഹ്ലു സുന്നത്തി വാഹിദ, അഹ്ലു സുന്നത്തിന്റെ അഖീദ ഒരേ ഒരു അഖീദയാണ്, ഒരേ വിശ്വാസമാണ്. വത്തിജാഹുഹും വാഹിദ്, അവരുടെ ഡയറക്ഷൻ, അവർ തിരിഞ്ഞു നിൽക്കുന്നത് ഒരേ മാർഗത്തിലേക്കാണ്, തൗഹീദിലേക്ക്, സുന്നത്തിലേക്ക് ആളുകൾ ക്ഷണിക്കുക. അതാണ് അഹ്ലു സുന്നത്തിന്റെ ലക്ഷ്യം. ലൈസ ഹുനാക മുസവ്വിഖുൻ ലിൽ ഫുർഖത്തി വൽ ഇഖ്തിലാഫ്, അങ്ങനെയായിരിക്കെ ഒരേ അഖീദയാണ് നമ്മുടേത്, ഒരേ മാർഗത്തിലേക്കാണ് നമ്മൾ തിരിഞ്ഞു നിൽക്കുന്നത്, ഒരേ ലക്ഷ്യമാണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ തമ്മിൽ ഭിന്നിക്കണമെങ്കിൽ അതിന് യാതൊരു ന്യായീകരണവുമില്ല. ആ ഭിന്നിപ്പിന്, ആ ഭിന്നിപ്പിനുള്ള ന്യായം മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അൽ ജഹൽ വൽ ബഗി വ ശൈത്താൻ, ജഹൽ വിവരക്കേട്, അതുപോലെ തന്നെ വൽ ബഗി പരസ്പരമുള്ള അതിക്രമം, വ ശൈത്താൻ പിശാജ്, പിശാജ് മനുഷ്യർക്കിടയിൽ തഹരീഷ് ഭിന്നിപ്പുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. വഫി സഹീഹ് മുസ്ലിം, സഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് കാണാം, ഇന്ന ശൈത്താന ഖദ് അയിസ്, തീർച്ചയായും പിശാജ് നിരാശനായിട്ടുണ്ട്. പിശാജിന് ഇനി പ്രതീക്ഷയില്ല. യഅബുദഹുൽ മുസല്ലൂന ഫി ജസീറത്തിൽ അറബ്, അറേബ്യൻ ഉപഭൂഖണ്ഡത്തിൽ നമസ്കരിക്കുന്ന ആളുകൾ, നിസ്കാരമുള്ള മിനിമം മുസ്ലിമായിട്ടുള്ള ആളുകൾ, അവർ പിശാജിനെ ആരാധിക്കുമെന്ന കാര്യത്തിൽ പിശാജിന് പ്രതീക്ഷയില്ല. കാരണം അത്രയും തൗഹീദ് അവിടെ ആഴത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി പിശാജിന് ആളുകളെ വിഗ്രഹാരാധനയിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. വലാക്കിൻ, പക്ഷേ പിശാജിന്റെ ലക്ഷ്യം എന്താണ്? ഇനി ഷിർക്കിന് ചെയ്യിപ്പിക്കാൻ പിശാജിന് സാധിക്കുകയില്ല എന്ന് പിശാജ് തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. വലാക്കിൻ, പക്ഷേ പിശാജിന്റെ ശ്രമം ഫി തഹ്രീശി ബൈനഹും, അവർക്കിടയിൽ തർക്കങ്ങളും ഭിന്നിപ്പും ഉണ്ടാക്കുക എന്നുള്ളതായിരിക്കും. ഈ ഹദീസിൽ ഒരു സംശയം ചിലപ്പോൾ ചില ആളുകൾക്ക് തോന്നും, അതുകൊണ്ടത് പറയാം. ജസീറത്തുൽ അറബിൽ ഷിർക്ക് ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞല്ലോ, എന്നിട്ട് ഇന്ന് പല അറബ് രാജ്യങ്ങളിലും ഷിർക്ക് സംഭവിക്കുന്നുണ്ടല്ലോ. അമ്പലങ്ങൾ ഉണ്ടാക്കിയ രാജ്യങ്ങളുണ്ട്, അതുപോലെ തന്നെ ചർച്ച് ഉള്ള രാജ്യങ്ങളുണ്ട്, അതുപോലെ ഖബറാരാധന നടക്കുന്ന രാജ്യങ്ങളുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചു? അത് ഷിർക്കിന്റെ ആളുകൾ തെളിവാക്കാറുണ്ട്, ഇതൊന്നും ഷിർക്കല്ല എന്ന് പറയാൻ വേണ്ടി. അവരോട് നമുക്ക് രണ്ടുത്തരമാണ് പറയാനുള്ളത്. അവരെന്ത് ചെയ്യും, ഇന്ന രാജ്യത്ത്, ഇന്ന അറബ് രാജ്യത്ത് ജാറമുണ്ട്, അപ്പൊ ജാറത്തിൽ പോയിട്ട് ചെയ്യുന്ന പ്രവൃത്തികൾ ഷിർക്കല്ല. കാരണം വിശ്വാസം പറഞ്ഞിട്ടുണ്ട്, ജസീറത്തിൽ അറബിൽ ഷിർക്ക് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പിശാജ് നിരാശനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരോട് രണ്ട് മറുപടിയാണ് പറയാനുള്ളത്. ഒന്ന്, അങ്ങനെയാണെങ്കിൽ ബിംബത്തിന് മുന്നിൽ പോയി സുജൂദ് ചെയ്യുന്നതും ഷിർക്കല്ല എന്ന് പറയേണ്ടി വരും. കാരണം അതും ജസീറത്തിൽ അറബിൽ നടക്കുന്നുണ്ട്, ഒറ്റപ്പെട്ട സംഭവങ്ങളാണെങ്കിലും നടക്കുന്നുണ്ട്. രണ്ടാമത്തേത്, ഇവിടെ പറഞ്ഞത് പിശാജ് നിരാശനായിട്ടുണ്ട് എന്നാണ്. ഇനി അവിടെ ഷിർക്ക് ഉണ്ടാവില്ല എന്നല്ല, പിശാജ് നിരാശനായി. കാരണം മക്ക ഫത്ഹോടുകൂടി ആളുകൾ കൂട്ടത്തോടെ മുസ്ലിമായി, ജസീറത്തിൽ അറബ് മുഴുവൻ തൗഹീദ് വന്നു, അവിടെയുള്ള വിഗ്രഹങ്ങൾ മുഴുവൻ തച്ചുടച്ചു, അതുപോലെ തന്നെ മസ്ജിദുൽ ഹറാമിലുണ്ടായിരുന്ന രൂപങ്ങൾ, ചിത്രങ്ങൾ, അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മായ്ച്ചു കളഞ്ഞു. ഇതൊക്കെ കൂടി കണ്ടപ്പോ പിശാജ് നിരാശനായി, ഇനിയിവിടെ ഷിർക്ക് തിരിച്ചുകൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് പിശാജിന് തോന്നി. കാരണം പിശാജിന് കൈപറിയില്ലല്ലോ, നാളെ എന്താണ് സംഭവിക്കുന്നത് പിശാജിന് അറിയില്ല. അങ്ങനെ പിശാജ് നിരാശനായിട്ടുണ്ട്. ഏതുപോലെ അല്ലാഹു തആല പറഞ്ഞു, അൽ യൗമ യഇസല്ലദീന കഫറു മിൻ ദീനികും, മക്ക ഫത്ഹിന്റെ ദിവസം കാഫിറുകൾ നിരാശരായി, നിങ്ങളുടെ ദീനിനെ ഇനി പരാജയപ്പെടുത്താൻ സാധിക്കയില്ല എന്നവർ നിരാശരായി. എന്നർത്ഥം എന്താണ്? ഒരിക്കലും മുസ്ലിമുകൾക്ക് ഇനി പരാജയം ഉണ്ടാവുകയില്ല എന്നാണോ? അല്ല, മറിച്ച് മക്ക ഫത്ഹ് കണ്ടപ്പോ അവർ നിരാശരായി. അത്രയേ ഉള്ളൂ ഈ ഹദീസിന്റെ ആശയം. ഏതായാലും അറേബ്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള ആളുകൾക്കിടയിൽ, പൊതുവെ മുസ്ലിമുകൾക്കിടയിൽ, തൗഹീദുള്ള ആളുകൾക്കിടയിൽ ഷിർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കയില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ പിശാജിന്റെ അടുത്ത തന്ത്രമാണ് ബിത്തഹരീശി ബൈനഹും, അവർക്കിടയിൽ ഫിത്നകൾ ഉണ്ടാക്കുക, അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത്. വൽ ഖിലാഫു ഷർറുൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ, തർക്കങ്ങൾ എന്നുള്ളത് ഷർറാൻ, അത് തിന്മയാണ്, ദോഷമാണ്. കമ ഖാല അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു عندما صلى ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബിമിന ബിന്നാസി അർബഅൻ. ഈ വാക്ക് അൽ ഖിലാഫു ഷർറുൻ എന്നുള്ളത് ധാരാളമായി കേൾക്കും ഉലമാക്കളുടെ സംസാരങ്ങളിൽ. ഈ വാക്ക് ആദ്യമായി പറഞ്ഞത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ്. എപ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു മിനയിൽ 4 റക്അത്ത് നമസ്കരിച്ചു, ളുഹറും അസറൊക്കെ. ആ പിന്നെ സംഭവം എന്താണ്, സാഹചര്യം എന്താണ്? നമുക്കറിയാം, ഹജ്ജിന് പോയാൽ, ഇപ്പോഴും ഹജ്ജിന് പോകുന്നവർക്കറിയാം, ളുഹറും അസറൊക്കെ മിനയിലുള്ള ദിവസങ്ങളിൽ ഖസറായിട്ടാണ് നമസ്കരിക്കുക. അബൂബക്കർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹുവും തുടക്കത്തിൽ അങ്ങനെയായിരുന്നു നമസ്കരിച്ചിരുന്നത്. അവസാന കാലത്ത് അദ്ദേഹം 4 റക്അത്ത് നമസ്കരിക്കാൻ തുടങ്ങി. അതിന്റെ കാരണം എന്തായിരുന്നു എന്ന് പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ചില ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കയിൽ വിവാഹം കഴിച്ചിരുന്നു, അതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിന്റെ നാടായി അദ്ദേഹം പരിഗണിച്ചു. മക്കയിൽ കസറാക്കുന്നത് യാത്ര കാരണമാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായം. അതുകൊണ്ട് അദ്ദേഹം യാത്രക്കാരനല്ലാത്തതുകൊണ്ട് പൂർത്തിയായി നമസ്കരിച്ചു എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും അദ്ദേഹം 4 റക്അത്ത് നമസ്കരിക്കാൻ തുടങ്ങിയപ്പോൾ അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫസ്തർജ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു, അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു നമസ്കാരം കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ. صليت مع رسول الله صلى الله عليه وسلم ركعتين ومع ابي بكر ركعتين ومع عمر ركعتين. ഞാൻ 2 റക്അത്ത് ആയിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ നമസ്കരിച്ചിരുന്നത്. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ അവരുടെ കാലത്തും 2 റക്അത്ത് ആയിരുന്നു മിനയിൽ നമസ്കാരം. ഫയാലൈതലി റക്അതൈൻ മഖ്ബൂലതൈൻ. ഇപ്പോ 4 റക്അത്ത് നമസ്കരിച്ചു, ഇതിൽ 2 റക്അത്ത് അല്ലാഹു സ്വീകരിച്ചാൽ മതിയായിരുന്നു. കാരണം സുന്നത്തിനെതിരാണ് സംഭവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് അല്ലാഹു പുറത്തു തന്നാൽ മതിയായിരുന്നു, ഈ 4-ൽ 2 റക്അത്ത് അല്ലാഹു സ്വീകരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞു. ഫഖീല ലഹു, അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, സംഭവിച്ചത് തെറ്റല്ലേ? അദ്ദേഹത്തോട് ചോദിച്ചു, അലാ സല്ലേ തറക്കാത്തേൻ, എന്നാൽ നിങ്ങൾക്ക് 2 റക്അത്ത് ഒറ്റക്ക് നമസ്കരിച്ചാൽ പോരായിരുന്നു? ജമാഅത്തിൽ 4 റക്അത്ത് നടക്കുമ്പോ അത് സുന്നത്തിനെതിരായതുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിന്ന് 2 റക്അത്ത് നമസ്കരിക്കാമായിരുന്നില്ലേ? ഖാല, അപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്, അൽ ഖിലാഫു ഷർ, ഭിന്നിപ്പ് എന്ന് പറയുന്നത് ഷർറാണ്. കാരണം ഈ ഇത്രയും വലിയ ജമാഅത്തിൽ ഹജ്ജിന് ഏറ്റവും കൂടുതൽ ആൾ കൂടിയ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ഞാൻ വേറിട്ട് നിൽക്കുക, ഇതേപോലെ കുറെ ആൾക്കാർ വീട്ടിലും കുറെ ആൾക്കാർ ജമാഅത്തുമായിട്ട് നമസ്കരിക്കുക എന്നുള്ളത്, അത് മുസ്ലിമീങ്ങൾ ഭിന്നിച്ചു കഴിഞ്ഞു എന്ന വ്യക്തമായ സന്ദേശമാണ് ശത്രുക്കൾക്ക് കൊടുക്കുന്നത്, അൽ ഖിലാഫു ഷർ. അതുകൊണ്ട് തന്നെ ഭിന്നിപ്പ് ഷർറാണ് എന്ന് ഇമാം ബുഖാരി റഹിമഹുല്ലാ ഉദ്ധരിച്ച സംഭവത്തിൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. വറവ മുസ്ലിമുൻ ഫി സഹീഹി അൻ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യംസഹു മനാകിബനാ ഫി സ്വലാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിൽ ഞങ്ങളുടെ തോളുകൾ തടവുമായിരുന്നു. സഹീ മുസ്ലിമുള്ള ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിൽ തലോടുമായിരുന്നു, സൊഫ് നിർത്തിയിട്ട്, സൊഫ് ശരിയാക്കാൻ വേണ്ടി. വയഖൂൽ, എന്നിട്ട് പറയും, ലാ തഖ്തലിഫു, നിങ്ങൾ സൊഫിൽ തെറ്റി നിൽക്കരുത്, ഒരാൾ കുറച്ച് മുന്നിലും ഒരാൾ കുറച്ച് പിന്നിലും, അല്ലെങ്കിൽ പരസ്പരം വിടവ് ഉള്ള അവസ്ഥയിൽ അങ്ങനെ നിങ്ങൾ നമസ്കരിക്കരുത്. അങ്ങനെ നമസ്കരിച്ചാൽ ഫതഖ്തലിഫു ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ ഭിന്നിച്ചു പോകും, നിങ്ങൾ പരസ്പരം തെറ്റിപ്പോകും എന്ന് പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഫ് നിർത്താൻ വേണ്ടി ആളുകൾ ശരീരത്തിൽ തൊട്ട് അവരെ നേരെയാക്കുമായിരുന്നു. അതിന്റെ കാരണമായി പറഞ്ഞത് ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ പരസ്പരം ഭിന്നിക്കുമെന്നാണ്. وروى البخاري في صحيحه عن نعمان بن بشير رضي الله عنهما قال قال رسول الله صلى الله عليه وسلم لتسوون صفوفكم നിങ്ങൾ സഫ് ശരിയാക്ക തന്നെ വേണം. അവല യുഖാലിഫൻ അല്ലാഹു ബൈന വജൂഹിക്കും, അല്ലെങ്കിൽ അല്ലാഹു നിങ്ങളുടെ മുഖങ്ങളെ തമ്മിൽ തെറ്റിച്ചു കളയും. എന്ന് പറഞ്ഞാൽ പരസ്പരം കണ്ടാൽ മുഖം തിരിക്കുന്ന അവസ്ഥയുണ്ടാകും, പരസ്പരം തെറ്റിപ്പിരിയും സഫ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ. അപ്പോ പരസ്പരം തെറ്റുക എന്നുള്ളത് അത് ഒരു അപകടമായിട്ട് കണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. വഅനൽ ബറാഇ ബിൻ ആസിമി റളിയല്ലാഹു അൻഹു ഖാൽ كان رسول الله صلى الله عليه وسلم يتخلل صفا من ناحيه الى ناحيه نبي صلى الله عليه وسلم صفിന്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു, അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടക്കുമായിരുന്നു ജമാഅത്ത് നമസ്കാരത്തിന് മുമ്പ്. യംസഹു സുദൂറന വമനാകിബന, ഞങ്ങളുടെ നെഞ്ചും തോളുമൊക്കെ തടവിക്കൊണ്ട്, നെഞ്ച് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരേ നിരയിലാക്കുമായിരുന്നു. ഒരാളുടെ നെഞ്ച് മാത്രം കുറച്ച് മുന്നിലേക്ക് ഉന്തി നിൽക്കാൻ പാടില്ല, അത് തടവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിരപ്പാക്കുമായിരുന്നു. വഖൂൽ, എന്നിട്ട് പറയും ലാ തഖ്തലിഫു ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങൾ സഫിൽ വ്യത്യസ്ത അവസ്ഥയിൽ മാറി നിൽക്കരുത്, ഫതഖ്തലിഫ ഖുലൂബുക്കും, നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ പിണങ്ങിപ്പോകും എന്ന് പറയുമായിരുന്നു. വഫി സഹീഹൈൻ അൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മഖാല ലമ്മ ഹവറ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ വഫിൽ ബൈത്തി റിജാലുൻ ഫീഹിം ഉമർ ഇബ്നു ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് രോഗമായ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ സദസ്സിൽ വീട്ടിൽ ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ട്, അങ്ങനെ പലരും ഇരിക്കുന്ന സമയത്ത് അവിടുന്ന് പറഞ്ഞു ഹലുമ്മ അക്തുബു ലക്കും കിതാബൻ, നിങ്ങൾ ഇങ്ങോട്ട് വരിക, ഞാൻ നിങ്ങൾക്കൊരു എഴുത്ത് എഴുതിത്തരാം, ഒരു എഴുത്ത് ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരാം. ലൻ തളില്ലു ബഅദഹു, ആ എഴുത്ത് കെട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ പഴിച്ചു പോവുകയില്ല, അഥവാ നിങ്ങൾക്കുള്ള കുറെ ഉപദേശങ്ങൾ ഞാൻ എഴുതിത്തരാം. ഖാല ഉമർ, ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു ഇന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗലബഹുൽ വജ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദനയാണ്, മരണാസന്നനായി രോഗിയായി കിടക്കുകയാണ്, അങ്ങേയറ്റം വേദനയിലാണ്. രണ്ടാളുകൾക്ക് പനിക്കുന്നത് പോലെ, രണ്ടാളുകൾ വിറക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിറക്കുന്നുണ്ട്. അതുകൊണ്ട് വഅന്തകുമുൽ ഖുർആൻ, നമ്മുടെ അടുത്ത് ഖുർആനുണ്ട്, നമുക്ക് വേണ്ട ഉപദേശങ്ങളൊക്കെ അല്ല ഖുർആൻ അവതരിപ്പിച്ചിട്ടുണ്ട്. വഹസ്ബുനാ കിതാബുല്ലാ, നമുക്ക് അള്ളാഹുവിന്റെ കിതാബ് തന്നെ മതിയല്ലോ, ഇനിയിപ്പോ വേറെ എഴുതിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. വഖ്തലഫ അഹ്ലുൽ ബൈത്ത്, അങ്ങനെ വീട്ടിലുള്ള ആളുകളൊക്കെ തമ്മിൽ ചർച്ചയായി. വഖ്തസമു, അവർ തമ്മിൽ തർക്കം തുടങ്ങി. ഫമിൻഹുമ യഖൂൽ, ചിലർ പറയുന്നുണ്ട് ഖരിബു യക്തുബ് ലക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിതാബല്ലം തദല്ലു ബഅദഹു, നിങ്ങൾ എഴുതാനുള്ള പേനയും കടലാസൊക്കെ കൊണ്ടുവരൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതട്ടെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരിക്കലും പഴക്കാത്ത വിധത്തിൽ ഉള്ള ഉപദേശമായിരിക്കും. വമിൻഹു മൻ യഖൂലു മാ ഖാല ഉമർ, ചിലർ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേദനിക്കുന്ന അവസ്ഥയിൽ എഴുതിപ്പിക്കേണ്ട, അല്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിക്കേണ്ട എന്ന് പറഞ്ഞ് എതിർക്കുന്നുണ്ട്. ഫലമ്മ അക്സറുൽ ലഗത്ത് വൽ ഇഖ്തിലാഫ് ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരിങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കാൻ തുടങ്ങി, പരസ്പരം തർക്കമാകുമ്പോൾ അറിയാതെ ശബ്ദമുയർന്നു പോകും. അങ്ങനെ ആയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഖൂമു അന്നി, നിങ്ങൾ എഴുന്നേറ്റ് പോവുക എന്ന് പറഞ്ഞു. ഖാല ഉബൈദുല്ലാഹ്, ഈ ഹദീസിന്റെ റിപ്പോർട്ടർ പറയുന്നു ഫകാന ഇബ്നു അബ്ബാസ് യഖൂൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ സംഭവം കഴിഞ്ഞിട്ട് പറയുമായിരുന്നു ഇന്ന റസിയത കുല്ല റസിയ, ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് മഹാല ബൈന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വബൈന അൻ യക്തുബ ലഹും ദാലികൽ കിതാബ് ഇഖ്തിലാഫുഹും വലഗത്തുഹും, അവരിങ്ങനെ ചർച്ച ചെയ്ത് തർക്കിച്ച് ആ വലിയ ഉപദേശം നഷ്ടപ്പെടുത്തി, ഇതിലും വലിയൊരു ദുരന്തമില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയാറുണ്ടായിരുന്നു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതാൻ തീരുമാനിച്ച, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം കൈകൊണ്ട് എഴുതില്ല, പറഞ്ഞു കൊടുത്ത് ഏൽപ്പിക്കാൻ തീരുമാനിച്ച വലിയൊരു വസിയത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്തായിരുന്നു? അവരുടെ തമ്മിലുള്ള ഈ അനാവശ്യമായ തർക്കം. അപ്പോ പരസ്പരം അനാവശ്യമായി തർക്കിക്കുക, ഭിന്നിക്കുക എന്നുള്ളത് അതിന്റെ ചെറിയൊരംശമാണ് സഹാബത്തിൽ സംഭവിച്ചത്. അത്ര ചെറിയൊരു തർക്കം വന്നപ്പോഴത്തേക്ക് വലിയൊരു ഇൽമ് നഷ്ടപ്പെട്ടു. അപ്പോൾ നമ്മൾ തർക്കിക്കാൻ തുടങ്ങിയാൽ, അനാവശ്യമായി ഭിന്നിക്കാൻ തുടങ്ങിയാൽ നമുക്കെല്ലാവർക്കും ഖൈറ് നഷ്ടപ്പെടും, ഇൽമ് നഷ്ടപ്പെടും. അത്യാവശ്യമായ ദീനിയായ വസീയത്തുകൾ, ഉപദേശങ്ങൾ, അത് കേൾക്കാനും അനുസരിക്കാനുമൊക്കെയുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകും. വറവൽ ബുഖാരി റഹിമഹുല്ല ഫി സഹീഹി അൻ ഉബാദത്ത് ബിൻ സാമിത് റളിയല്ലാഹു അൻഹു ഖാൽ ഖാലദ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലിയുഖ്ബിറന ബിലൈലത്തുൽ ഖദർ, ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. ഫതലാഹ റജുലാനി മിനൽ മുസ്ലിമീൻ, അപ്പോ വഴിയിൽ, പള്ളിയിലേക്ക് വരുന്ന വഴിയിൽ രണ്ട് ആളുകൾ, മുസ്ലിമായ രണ്ട് വ്യക്തികൾ തമ്മിൽ തർക്കിക്കുന്നത് കണ്ടു. ഫഖാല, അവിടുന്ന് പറഞ്ഞു ഖറജ്തു ലിയുഖ്ബിറക്കും ബിലൈലത്തുൽ ഖദർ, ഞാൻ ലൈലത്തുൽ ഖദർ എന്നാണ് എന്ന് പറഞ്ഞു തരാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു. ഫതലാഹ ഫുലാനുൻ ഫുലാനുൻ ഫറുഫിയത്ത്, അങ്ങനെ വഴിയിൽ ഇന്നാലിന്ന രണ്ടാളുകൾ തമ്മിൽ തർക്കിക്കുന്നത് ഞാൻ കണ്ടു, അതോടുകൂടി ആ ഇൽമു ഉയർത്തപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം മറന്നുപോയി ലൈലത്തുൽ ഖദർ എന്നാണെന്ന്. ഇപ്പൊ നമുക്ക് അവസാനത്തെ പത്തിൽ ഒറ്റയിട്ട രാവിലെ ആകും എന്ന് പ്രതീക്ഷ മാത്രമാണുള്ളത്, ഏത് ദിവസമാണെന്നറിയില്ല. ഉറപ്പുള്ള ഇൽമ് അല്ലാഹു കൊടുത്തിരുന്നു, ഇന്ന രാത്രിയാണ്. അത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം ഈ ഒരു തർക്കമായിരുന്നു. വഅസ അയ്യകൂന ഖൈറൽ ലക്കും, പക്ഷെ അത് നിങ്ങൾക്ക് ഖൈറായിരിക്കാം. എന്താണ് ഖൈർ? കൂടുതൽ ദിവസങ്ങൾ നമ്മൾ ഇബാദത്ത് ചെയ്യും, അള്ളാഹുവിന്റെ തൗഫീഖുള്ളവർ കൂടുതൽ ദിവസങ്ങൾ ഇബാദത്ത് ചെയ്യും, അതുകൊണ്ട് ഖൈറായിരിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഉറവ മുസ്ലിമുൻ ഫി സഹീഹി അൻ അബീ സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു ഖാൽ യതഖഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ അസ്റൽ ഔസത മിൻ റമദാൻ യൽതമിസു ലൈലത്തുൽ ഖദർ ഖബ്ല അൻ തുബാന ലഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാനിലെ നടുവിലത്തെ പത്തിൽ എത്തിക്കാഫിരുന്നു ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ചുകൊണ്ട്. എന്നാൽ ലൈലത്തുൽ ഖദർ എന്നറിയാതെ പിന്നീട് അവസാനത്തെ പത്തിലാണ് എന്ന് വഹി കിട്ടി. അങ്ങനെ അവസാനത്തെ പത്തിൽ ദിവസം എന്നാണ് എന്നടക്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി കിട്ടിയിരുന്നു. അങ്ങനെ അവിടുന്ന് ഇറങ്ങി വന്നു. ഈ സംഭവം നടന്നു, രണ്ടാളുകൾ തർക്കിക്കുന്നത് കണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഈ ഹദീസിൽ ചെറിയ വ്യത്യാസമുണ്ട്. ഇന്നി ഖറജ്തു ലിഖബറക്കും ബിഹ, ഞാൻ നിങ്ങളെ ഇത് അറിയിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാണ്. ഫജാ റജുലാൻ, രണ്ടാളുകൾ അവിടെ വന്നു. യഹ്തഖാനി, അവർ പരസ്പരം തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് ഹക്ക്, എനിക്കാണ് ഹക്ക് എന്ന് പറഞ്ഞുകൊണ്ട് എന്തോ വിഷയത്തിൽ തർക്കിക്കുകയാണ്. വമഅഹുമ ശൈത്താൻ, അവരുടെ കൂടെ പിശാജുണ്ട്. പിശാജ് അവർ രണ്ടുപേരെയും തമ്മിൽ അടികൂടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫനുസീതുഹ, അങ്ങനെ ഞാനത് മറന്നുപോയി എന്ന് പറഞ്ഞു. വറവ അബു ദാവൂദ് ബി സനദിൻ സഹീഹ് അൻ നബി സഅലബത്തുൽ ഖുശനി റളിയല്ലാഹു അൻഹു ഖാല കാന അന്നാസു ഇദാ നസലു മൻസിലൻ ഖാല ഉമർ വകാന അന്നാസു ഇദാ നസല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻസിലൻ തഫറഖു ഫി ശിആബി വൽ ഔദിയ. ആദ്യകാലത്ത് യാത്ര പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാർ യാത്ര പോവുകയാണെങ്കിൽ അവരൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ, രാത്രി ഉറങ്ങാൻ വേണ്ടി അല്ലെങ്കിൽ പകൽ കുറച്ച് വിശ്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ അവരെന്ത് ചെയ്യും? തഫറഖു ഫി ശിആബി വൽ ഔദിയ, അവര് മലഞ്ചെരിവിൽ അതുപോലെ തന്നെ താഴ്വരയിൽ ഒക്കെ ചിതറിപ്പോകും. ഓരോരുത്തർ ഓരോ ഭാഗത്ത് പോയി വിശ്രമിക്കും. ഒരു തണലുള്ള സ്ഥലം കണ്ടാൽ ഒരാൾ അങ്ങോട്ട് പോകും, മറ്റൊരു മരം കണ്ടാൽ അടുത്തയാൾ അങ്ങോട്ട് പോകും. ഇങ്ങനെ അവർ പരസ്പരം അകന്നു പോകുമായിരുന്നു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഇതുപോലെ വിശ്രമിച്ചപ്പോൾ, ആളുകൾ ഇങ്ങനെ പല ഭാഗത്ത് പോയി വിശ്രമിച്ചപ്പോൾ പറയുകയുണ്ടായി, നോക്കൂ നിങ്ങൾ എത്ര ഗൗരവത്തോടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭിന്നിപ്പിനെ കണ്ടിട്ടുള്ളത്. ഇന്ന തഫറുഖക്കും ഫി ഹാദിഹി ശിആബി വൽ ഔദിയ, നിങ്ങൾ ഈ താഴ്വരകളിലും വലഞ്ചെരിവിലുമായി ഇങ്ങനെ ഭിന്നിച്ചു പോയത്, അവിടെ അവർ തമ്മിൽ ഒരു തർക്കമില്ല, അവർ പിണങ്ങിപ്പോയതല്ല, ഒരു ആവശ്യത്തിന് പോയതാണ്, നിങ്ങളിങ്ങനെ അകന്നിരിക്കുക എന്നുള്ളത് ഇന്നമദാലിക്കും മിന ശൈത്താൻ, അത് പിശാചിൽ നിന്നുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫലം യൻസിൽ ബഅദാലിക മൻസിലൻ, അതിനുശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും വിശ്രമിക്കാൻ വേണ്ടി ഇറങ്ങിയാൽ ഇല്ലം ദമ്മ ബഅദുഹും ഇലാ ബഅദ്, അവർ പരസ്പരം ഒട്ടിയാണ് ഇരിക്കാറുള്ളത്, അവർ പരസ്പരം കൂടിച്ചേർന്നാണ് ഇരിക്കാറുള്ളത്. ഹത്താ യുഖാൽ, എത്രത്തോളം എന്ന് വെച്ചാൽ ചിലരിങ്ങനെ പറയാറുണ്ടായിരുന്നു, ലൗബൂസിത്തു അലൈഹിം സൗബുൻ ലഅമ്മഹും, ഒരു തുണി കൊണ്ടുവന്ന് മൂടിയാൽ എല്ലാ സ്വഭാവത്തിനെയും പിടിക്കാൻ പറ്റും. അങ്ങനെയായിരുന്നു അവർ പരസ്പരം അടുത്തായിരുന്നു ഇരിക്കാറുണ്ടായിരുന്നത്. വറവൽ ബുഖാരി ഫി സഹീഹി അൻ അലി റളിയല്ലാഹു അൻഹു ഖാൽ ഉഖ്ലു കമാ കുൻതും തഖ്ലൂൻ ഫഇന്നി അക്റഹുൽ ഇഖ്തിലാഫ്. അലി റളിയല്ലാഹു അൻഹു പറയാൻ, മുമ്പ് കാലത്ത് എങ്ങനെയായിരുന്നു നിങ്ങൾ ഫത്വ കൊടുക്കാറുണ്ടായിരുന്നത്, ഖാളിമാരോടും മുഫ്തിമാരോടും ഒക്കെ ആയിട്ട് പറയാൻ, നിങ്ങൾ എങ്ങനെയായിരുന്നോ അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലത്തും ഉമർ ഉസ്മാൻ റളിയല്ലാഹു അൻഹുമ അവരുടെ ഭരണകാലത്തൊക്കെ ഫത്വ കൊടുക്കാറുള്ളത്, വിധി കൊടുക്കാറുള്ളത്, അതുപോലെ നിങ്ങൾ വിരിച്ചുകൊള്ളുക. ഫഇന്നി അക്റഹുൽ ഇഖ്തിലാഫ്, കാരണം ഞാൻ അഭിപ്രായ വ്യത്യാസം ഇഷ്ടപ്പെടുന്നില്ല. പുതിയ എന്തെങ്കിലും ഇജ്തിഹാദ് ചെയ്തിട്ട് നിങ്ങൾ പുതിയൊരു വിധി വിധിച്ചാൽ അതിന്റെ പേരിൽ ഒരു തർക്കമുണ്ടാകുന്നത് ഞാൻ കാണേണ്ടി വരും, അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഹത്താ യകൂന അന്നാസു ജമാഅ ഔ അമൂതു കമാ മാത അസ്ഹാബി, നിങ്ങളൊക്കെ ഒരേ ജമാഅത്തായി ഒറ്റ സംഘമായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് മരിക്കണം, എന്റെ സഹാബത്ത് എന്റെ കൂട്ടുകാർ മരിച്ചതുപോലെ, അഥവാ അബൂബക്കറും ഉമറും ഉസ്മാനും ഒക്കെ മുസ്ലിമീങ്ങൾ ഒറ്റ സംഘമായിരിക്കുന്ന അവസ്ഥയിലാണ് മരിച്ചത്, അതുപോലെ എനിക്കും മരിച്ചു പിരിയണമെന്ന് ആഗ്രഹമുണ്ട്, നിങ്ങൾ ഭിന്നിപ്പ് പ്രകടമാക്കരുത് എന്ന് അലി റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. എന്നിട്ട് ഇത്രയും ഹദീസുകളും അസറുകളും കൊടുത്തതിന് ശേഷം ഷെയ്ഖ് പറയുകയാണ്, ഫഅൻതും ബിഹംദില്ലാഹ്, നിങ്ങളുടെ അവസ്ഥ അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽഹംദുലില്ലാഹ്. എന്താണ് അവസ്ഥ? യാ അഹ്ലസ് സുന്ന ലസ്തും കറവാഫിളി യുകഫിറു ബഅദുക്കും ബഅദഹും ബഅദ, നിങ്ങൾ ഷിയാക്കളെ പോലെയല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹു നമുക്ക് ഹിദായത്ത് നൽകിയിട്ടുണ്ട്. ഷിയാക്കളുടെ പ്രത്യേകത എന്താണ്? അവർ പരസ്പരം കാഫിറാക്കും. ഷിയകളായിട്ടുള്ള ഒരു വിഭാഗം, ഒരുപാട് കക്ഷികളാണ് ഷിയാക്കൾ, അവർ പരസ്പരം കാഫിറാക്കും. അത് ബിദ്അത്തുകാരുടെ പ്രത്യേകതയാണ്, പരസ്പരം കാഫിറാക്കുക എന്നുള്ളത്. ഒരു ചെറിയ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അവൻ കാഫിറാണെന്ന് പറയും. അങ്ങനെയല്ല നിങ്ങൾ. വഹാ കദർ ഊസുൽ ഇഅ്തിസാൽ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളുടെ നേതാക്കന്മാർ, യുകഫിറു ബഅദുഹും ബഅദ, അവർ പരസ്പരം കാഫിറാക്കും. കമാ ഫീ കുതുബിൽ മിലലി വന്നിഹൽ, ഇസ്ലാമിൽ പുലർന്നുപോയിട്ടുള്ള കക്ഷികളെക്കുറിച്ചുള്ള കിതാബുകളാണ് കുതുബുൽ മിലലി വന്നിഹൽ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കിതാബുകൾ നോക്കിയാൽ കാണാം, ഓരോ കക്ഷികളെക്കുറിച്ച് നോക്കിയാലും മറ്റുള്ളവർ കാഫിറാണ് എന്ന് അവർ പറയുന്നത് കാണാം. ഇന്ന് പല കക്ഷികളും ഇത് മറച്ചു വെക്കുകയാണ്. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികൾ, അവർ അഷ്അരികളാണ്. അഷ്അരികളുടെ അഖീദ പ്രകാരം അശേരികളുടെ അക്കീദ പ്രകാരം സാധാരണക്കാരായ മുസ്ലിമീങ്ങളുടെ ഈമാൻ ശരിയാവുകയില്ല. അവരുടെ മദ്ഹബ് പ്രകാരമുള്ള അക്കീദ കിതാബുകൾ പഠിച്ച് ഈമാൻ ഉറപ്പിക്കാത്ത ആളുകളുടെയൊക്കെ ഈമാൻ ബാത്തിലാണ്. മുഖല്ലിദിന്റെ ഈമാൻ ശരിയാവുകയില്ല എന്നാണ് അവരുടെ വിശ്വാസം, അവരുടെ ഔദ്യോഗിക നിലപാട്. പക്ഷെ അവർക്ക് വിവരമില്ലാത്തതുകൊണ്ട് അവർ അത് പറയാത്തതാണ്. അവരുടെ യഥാർത്ഥ അക്കീദ പ്രകാരം അവരുടെ അണികൾ തന്നെ സാധാരണക്കാരൻ കാഫിറാണ്. സാധാരണക്കാരുടെ ഈമാൻ ശരിയാവുകയില്ല എന്നാണ് അശ്ഹരികളിൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മറ്റുള്ള ആളുകൾ അതിൽ ചില വ്യവസ്ഥകൾ പറഞ്ഞിട്ടുണ്ട്. ഏതായിരുന്നാലും അവരുടെ എതിരാളികളെ മുഴുവൻ അവർ കാഫിറാക്കുന്നുണ്ട്. ഇത് എല്ലാ ബിദഅത്തിന്റെ കക്ഷികളുടെയും ഒരു അടയാളമാണ്. അമ്മ അഹ്ലു സുന്ന, അഹ്ലു സുന്നത്താണെങ്കിലോ അൽഹംദുലില്ലാഹ് ഗാലിബ് ഇഖ്തിലാഫിഹിം ഫീ മഫ്ഹൂമി ഹദീസ്. അഹ്ലു സുന്നത്തിന്റെ ഇടയിലുള്ള അഭിപ്രായത്തെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ്? ഒരു ഹദീസിന്റെ ആശയത്തെക്കുറിച്ചായിരിക്കും. ഫീ ഇബാദാത്തിൻ, ഏതെങ്കിലും ഒരു ഇബാദത്തിനെ കുറിച്ച്. വറദത് അനി ശാരിഇ മുതനവ്വിഅ, ചിലപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് വ്യത്യസ്ത രൂപത്തിൽ വന്നിട്ടുണ്ടാകും ആ ഹദീസ് തന്നെ. ഒരു ഹദീസ് തന്നെ അല്ലെങ്കിൽ ഒരു മസ്അല തന്നെ രണ്ടോ മൂന്നോ ഹദീസ് ഉണ്ടാകും, അത് പരസ്പരം വൈരുദ്ധ്യം ഉണ്ടാകും. ചിലപ്പോൾ ഒരു ഹദീസ് ളഈഫ് ആയിരിക്കും, ഇതൊക്കെയായിരിക്കും. ഔ ഫീ ഹദീസിൻ ഇഖ്തലഫത് അൻവാറുഹും ഫീ തസ്ഹീഹി വതൽഈഫിഹി, അല്ലെങ്കിൽ ഒരു ഹദീസ് സഹീഹാണോ ളഈഫാണോ എന്ന കാര്യത്തിലായിരിക്കും അഭിപ്രായ വ്യത്യാസം. ഇല്ല ഗൈരി ദാലിക മിൻ അസ്ബാബിൽ ഇഖ്തിലാഫ് അല്ലതീ ദക്കറഹാ ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള. ഇങ്ങനെയുള്ള മറ്റ് ചില കാരണങ്ങളുണ്ട്. ഷൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ അക്കാര്യം വിശദീകരിച്ചിട്ടുണ്ട്. ഇബ്നു തൈമിയയുടെ റഫ്ഉൽ മലാം അനിൽ അയിമ്മത്തിൽ അലാം എന്ന കിതാബുണ്ട്, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ കിതാബിൽ അദ്ദേഹം എന്തുകൊണ്ടാണ് ഇമാമിയങ്ങൾ തമ്മിൽ ഭിന്നിച്ചത്, എന്തുകൊണ്ടാണ് അഹ്ലു സുന്നത്തിനിടയിൽ ഇഖ്തിലാഫ് ഉണ്ടായത് എന്ന വിഷയം, അതിന്റെ കാരണങ്ങളെക്കുറിച്ച് ആ കിതാബിൽ വിശദീകരിക്കുന്നുണ്ട്. അന്തും തഅലമൂന യാ അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിൽപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാം. അന്ന അദാഅകും യുഷ്മിതൂന ബിക്കും, നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് സന്തോഷിക്കുകയാണ്. വഅന്ന അദാ ഇസ്ലാം, അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കൾ കുഫാർ, മാ യഹാബൂന ഇല്ല ഇയാക്കും, നിങ്ങളെ അല്ലാതെ മറ്റാരെയും പേടിക്കുന്നില്ല. ഫഹും യഹ്രിസൂന അലാ തഷ്തീതി ശംലിക്കും ബി അയ്യ വസീല, എന്ത് വില കൊടുത്തും നിങ്ങളെ ഭിന്നിപ്പിക്കാൻ അവരൊരുക്കമാണ്. അപ്പോ യഥാർത്ഥ ഇസ്ലാം, പരിശുദ്ധമായ ഇസ്ലാം, അത് മാത്രമാണ് ശത്രുക്കൾക്ക് പോലും ഒരു ഭീഷണിയായിട്ടുള്ളത്. നമുക്ക് കേൾക്കുമ്പോൾ ചിലപ്പോൾ തമാശയായിട്ട് തോന്നും, ചിലപ്പോൾ ഇത് ഹഖീഖത്തല്ല എന്ന് തോന്നാം. പക്ഷെ ഇതാണ് യാഥാർത്ഥ്യം. ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം യഥാർത്ഥ ഇസ്ലാം, ഭാവിയിൽ ലോകം ഭരിക്കാൻ പോകുന്ന ഇസ്ലാം, ഭാവിയിൽ ഓരോ വീട്ടിലും കടന്നു ചെല്ലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ള ഇസ്ലാം, അത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന പരിശുദ്ധമായ ഇസ്ലാമാണ്. അതിന്റെ അണികൾ ഇപ്പൊ എത്ര കുറവാണെങ്കിലും ഇവർ നാളെ വളർന്നു വലുതാകും, ഇവരുടെ ദഅവത്ത് ഓരോ മുക്കിലും മൂലയിലും എത്തും എന്ന് ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം. ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് ഏറ്റവും വലിയ ഉദാഹരണമാണ്. അദ്ദേഹം ഒരു മരുഭൂമിയിലാണ് ജനിച്ചു വളർന്നത്, അവിടെ വളരെ പരിമിതമായ സൗകര്യങ്ങളാണ് അദ്ദേഹം ജീവിച്ച് മരിച്ചുപോയത്. പക്ഷെ നോക്കൂ, നിങ്ങൾ ലോകത്തിന്റെ ഓരോ മുക്കുമൂലകളിലും അദ്ദേഹത്തിന്റെ ദഅവത്താണ് എത്തിയത്. അന്ന് ലോകം ഭരിച്ചിരുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഖലീഫ എന്നറിയപ്പെട്ടിരുന്നത് ഉസ്മാനികളാണ്. നിങ്ങൾ അന്നത്തെ ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ, നജദിൽ ഇന്നത്തെ സൗദി അറേബ്യയിൽ, ഇന്നത്തെ പോലെ വികസിച്ച സൗദി അറേബ്യയല്ല, പെട്രോളുള്ള സൗദി അറേബ്യയല്ല, പച്ചവെള്ളം പോലും കിട്ടാനില്ലാത്ത സൗദി അറേബ്യ, അങ്ങനെയുള്ള മരുഭൂമിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ അറബികളുടെ ഇടയിൽ ജനിച്ചു വളർന്ന ഒരു മനുഷ്യൻ. ഇപ്പുറത്ത് ശാസ്ത്രവും സാങ്കേതിക വിദ്യയും എല്ലാവിധ ഇൽമുമുള്ള ഉസ്മാനി ഖിലാഫത്ത്, ഇവരുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. മുസ്ലിമീങ്ങളുടെ അമീറുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന ആളുകളുമായിട്ടാണ് ഏറ്റുമുട്ടുന്നത്. എല്ലാ സാങ്കേതിക വിദ്യയും ആയുധബലവും ലോകത്ത് ഭൂമി കൊണ്ടാണെങ്കിലും അതുപോലെ തന്നെ ഭൗതികമായ എൽമു കൊണ്ടാണെങ്കിലും ദീനിയായ എൽമു കൊണ്ടാണെങ്കിലും എല്ലാ നിലക്കും ഉയർന്നു നിൽക്കുന്ന ആളുകളാണ് എതിർപക്ഷത്തുള്ളത്. എന്നിട്ട് ലോകത്ത് പ്രചരിച്ചത് ആരുടെ ദഅവത്താണ്? ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ള, അദ്ദേഹത്തിന്റെ ദഅവത്താണ് ലോകത്തിന്റെ മുക്കുമുലകളിൽ എത്തിയത്. ഈ ചരിത്രം ഇസ്ലാമിന്റെ ശത്രുക്കൾക്കറിയാം. അതുകൊണ്ട് തന്നെ ശുദ്ധമായ ഇസ്ലാം എവിടെയാണ് ഉള്ളത്, അതിനെ അവർ നോട്ടമിടും. കളങ്കമുള്ള ഇസ്ലാം, ഇസ്ലാമിലേക്ക് ബിദ്അത്തുകൾ കലർത്തിയിട്ടുള്ള ആളുകൾ, അവരെ ശത്രുക്കൾക്ക് പേടിയില്ല. കാരണം ആ ബിദ്അത്തുകൾ ഇവരുടെ പരാജയത്തിന് കാരണമാകുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഉത്തരവാദിത്വം, ഈ ഒരു ബോധം നമുക്കുണ്ടാകണം. ഇന്നൽ വാജിബ അല അഹ്ലു സുന്ന, ഷെയ്ഖ് പറയാൻ, അഹ്ലു സുന്നത്തിന്റെ ബാധ്യതയാണ് അൻ യകൂനു മുഹയ്യഈന ലിഹല്ലി മശാകിലിൽ ആലമി കുല്ലിഹി, ലോകത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും പ്രതിസന്ധികളും, മുസ്ലിം സമുദായത്തിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നിർദ്ദേശിക്കേണ്ടവരാണ് അഹ്ലു സുന്നത്ത്. മുസ്ലിമീങ്ങൾ ഐക്യപ്പെടുത്തേണ്ടവരാണ്. മുസ്ലിങ്ങൾ തമ്മിൽ തല്ലുമ്പോൾ അവർക്ക് ശുദ്ധമായ അഖീദ, ശുദ്ധമായ ആദർശം പഠിപ്പിച്ചുകൊടുത്ത്, അവർ തമ്മിൽ ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങളുള്ള ഹക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുത്ത് അവരെ പരസ്പരം കോർത്തിണക്കേണ്ടവരാണ് അഹ്ലു സുന്നത്ത്. ഫഹും അഹ്ലുൻ ലിദാലിക്, അഹ്ലു സുന്നത്ത് അതിന് അർഹരുമാണ്, യോഗ്യരുമാണ്. വഹഖു ബിഹി, അവരാണ് അതിന് കൂടുതൽ യോജിച്ചവർ. ഫഹും അല്ലദീന ആതാഹുമുല്ലാഹു ഫഹ്മ കിതാബില്ലാഹി വസുന്നത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൽ വജ്ഹി സ്വഹീഹ്. അഹ്ലു സുന്നത്താണ് ഖുർആനും ഹദീസും ശരിയായ ഫഹം അനുസരിച്ച് അതിന്റെ പരിശുദ്ധിയോടുകൂടി മനസ്സിലാക്കാൻ അള്ളാഹു തആല സൗഭാഗ്യം നൽകിയിട്ടുള്ള ആളുകൾ. എന്നിട്ട് ഷെയ്ഖ് പറയുന്നു, ഇന്ന അഹ്ലു സുന്നതി യുഅ്തബറൂന അക്സറൽ ആലമിൽ ഇസ്ലാമി, നമ്മുടെ എണ്ണം വളരെ കുറവാണ് എന്ന് കരുതി നിരാശരാകേണ്ടതില്ല. മുസ്ലിം ലോകത്തിന്റെ ബഹുഭൂരിപക്ഷവും അഹ്ലു സുന്നത്താണ്. അത് കേൾക്കുമ്പോൾ ചിലപ്പോൾ ചെറിയ അത്ഭുതം നമുക്ക് തോന്നിയേക്കാം, അല്ലെ, ലോകത്ത് ഭൂരിപക്ഷവും ഖുറാഫാത്തിന്റെ ആളുകളാണല്ലോ, ബിദഅത്തിന്റെ ആളുകളാണല്ലോ. പക്ഷെ യഥാർത്ഥത്തിൽ നമ്മൾ ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാകും, ശുദ്ധ പ്രകൃതിയിലുള്ള മുസ്ലിങ്ങൾ അവരിൽ ബഹുഭൂരിപക്ഷവും അഹ്ലു സുന്നത്തിന്റെ അഖീദയുള്ളവരായിരിക്കും. ചിലപ്പോൾ നിലവിൽ അവർ പല ബിദഅത്തുകളും ചെയ്യുന്നുണ്ടാകും. അവരോട് സംസാരിച്ചാൽ, അവർക്ക് വിശദീകരിച്ചു കൊടുത്താൽ അഹ്ലു സുന്നത്തിന്റെ അഖീദ സ്വീകരിക്കാൻ അവർ തയ്യാറായി നിൽക്കുകയായിരിക്കും. സാധാരണക്കാർ ദഅവത്തിന്റെ പഴച്ച ബിദഅത്തുകളിലേക്ക് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന പേച്ച പണ്ഡിതന്മാർ, അവരുടെ സ്വാധീനമില്ലാത്ത സാധാരണക്കാരായ ആളുകൾ. നിങ്ങൾ സാധാരണക്കാരനോട് ചോദിച്ചു നോക്കൂ, ഇപ്പൊ ഷിർക്ക് ചെയ്യുന്ന, ഖബറാളുകളെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുന്ന, അത് പഠിപ്പിക്കുന്ന ആളുകൾ, ഒരു പക്ഷെ അവരുടെ പരിസരത്ത് ഉള്ള ഒരു സാധാരണക്കാരനെ പോലും പോയി സംസാരിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്കുന്നത് പോലെ ഹിദായത്തിലാക്കാനും രോഗം മാറ്റാനും മരണസമയത്ത് സക്കറാത്തുൽ മൗത്ത് എളുപ്പമാക്കി തരാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ മരിച്ചയാളോട് ചോദിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ പറയുന്നത് എന്ന് ഗൗരവത്തോട് ചോദിച്ചാൽ അവർ കൈമകർത്തും, അവർ വാശി കാണിക്കണമെന്നില്ല. അങ്ങനെ വാശിയുള്ള ആളുകൾ വളരെ കുറവായിരിക്കും. അഹ്ലു സുന്നത്തിന്റെ ദഅവത്ത് പ്രചരിപ്പിക്കുന്നതിൽ നമ്മൾ പിന്നിലായതാണ് പ്രശ്നം. അതല്ല എങ്കിൽ ശുദ്ധ പ്രകൃതത്തിലുള്ള മുസ്ലിമീങ്ങൾ ബഹുഭൂരിപക്ഷവും അഹ്ലു സുന്നത്തിന്റെ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറാണ്. നിങ്ങൾ സാധാരണക്കാരോട് പോയി ചോദിച്ചു നോക്കൂ, ഇപ്പൊ കേരളത്തിൽ അധികം മുസ്ലിമീങ്ങളും സൂഫികളാണ് അല്ലെങ്കിൽ സമസ്തക്കാരാണ് എന്നാണ് വെപ്പ്. ഒരു സാധാരണക്കാരനായ മുസ്ലിമിനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, അള്ളാഹു എല്ലാ മുക്കിലും മൂലയിലും എല്ലാ മാലിന്യങ്ങളിലും ഉണ്ട് എന്നാണ് നീ വിശ്വസിക്കുന്നത്? അതല്ല, അർശിന്റെ മുകളിലാണ് അള്ളാഹു എന്നാണ് നീ വിശ്വസിക്കുന്നത്? ഇവരുടെ പഴച്ച ദഅവത്തും ഇവരുടെ പഠനവും ഇവരുടെ മജ്ലിസുന്നൂറും ഇങ്ങനെയുള്ള വലാലത്തുകൾ എത്തിപ്പെടാത്ത ഒരാളാണെങ്കിൽ അവൻ പറയാൻ സാധ്യതയില്ല, അള്ളാഹു മുകളിലാണ് എന്നവൻ പറയും. അതുപോലെ ഖുർആൻ അള്ളാഹുവിന്റെ കലാമല്ല, അള്ളാഹുവിന്റെ സംസാരമല്ല എന്നാണോ നീ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവര് അത് പറയണമെന്നില്ല. ഇപ്പൊ സാധാരണക്കാരിൽ ബഹുഭൂരിപക്ഷവും അഹ്ലു സുന്നത്തിന്റെ അഖീദയിലായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞുകൊടുത്താൽ ആ അഖീദ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. കാരണം മനുഷ്യന്റെ പ്രകൃതത്തോട് ഫിത്റത്തോട് യോജിക്കുന്ന അഖീദ അഹ്ലു സുന്നത്തിന്റെ അഖീദയാണ്. വലാക്കിൻ തഫറുഖുഹും എന്ന് ഷെയ്ഖ് പറയാൻ, പക്ഷെ പ്രശ്നം എന്താണ്? അഹ്ലു സുന്നത്തിന്റെ ഭിന്നിപ്പ്, വഖ്തിലാഫുഹും, പരസ്പരമുള്ള തർക്കങ്ങൾ, വജഹലു അഹ്ലി കുല്ലി ശഅബിൻ ബി അഹ്വാലിൽ ആഖരീൻ, അതുപോലെ തന്നെ അഹ്ലു സുന്നത്തിന് പരസ്പരം പരിചയമില്ല. ഓരോ നാട്ടിലുള്ള സലഫികൾ, ഓരോ നാട്ടിലുള്ള അഹ്ലു സുന്നത്ത് അവരവരവരുടെ പ്രശ്നങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്, പരസ്പരം സഹകരിക്കുന്നില്ല. ഈ കാരണങ്ങളാൽ ജഅലഹും യദൂബൂന ഫിൽ മുജ്തമാഅത്ത്, അവരിങ്ങനെ സമൂഹത്തിൽ ലയിച്ചു ചേർന്നിരിക്കുകയാണ്. അവരുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് ബോധമില്ലാതെ സമൂഹത്തിൽ ലയിച്ച് ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വഇന്നാ ലനർജു, നമ്മൾ ആഗ്രഹിക്കുകയാണ്, അൻ യുവഫിഖ അല്ലാഹു അൽഖായിമീന ബിദ്ദഅവതി സുന്ന, സുന്നത്തിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ, ഞാൻ സലഫിയത്തിലേക്ക് ക്ഷണിക്കുന്നവനാണ് എന്ന് അവകാശപ്പെടുന്ന ആളുകൾ, അവർക്ക് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്തിനുവേണ്ടി? ലിത്തഫഖുദി അഹ്വാലി അഹ്ലു സുന്ന, അഹ്ലു സുന്നത്തിന്റെ അവസ്ഥ അവരൊന്ന് പരിശോധിക്കാൻ വേണ്ടി. ഓരോ നാട്ടിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങനെ ആയാൽ മതിയോ എന്ന കാര്യം ആലോചിക്കാൻ അള്ളാഹു ദഅവത്ത് ചെയ്യുന്ന ആളുകൾക്ക് തൗഫീഖ് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വഅസല്ലാഹു അൻ യജ്മഅ ശംലഹും, അള്ളാഹു തആല അഹ്ലു സുന്നത്തിന്റെ ഐക്യം യാഥാർത്ഥ്യമാക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രതീക്ഷിക്കുകയാണ്. അവലസ്തും അഹക്കന്നാസിയ അഹ്ലു സുന്ന ബിജംഇ ശംഅ വവഹദത്തിൽ കലിമ, ഐക്യമുണ്ടാക്കാൻ, പരസ്പരം ഭിന്നിപ്പുള്ള വിഷയങ്ങൾ പരിഹരിക്കാൻ നിങ്ങളെക്കാൾ ബാധ്യസ്ഥരായിട്ടുള്ള ആരാണ്? റബ്ബുൽ ഇസ്സതി യഖൂലു ഫീ കിതാബിഹിൽ കരീം, അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു, അല്ലാഹുവിന്റെ കയറിൽ, വിശുദ്ധ ഖുർആനിൽ നിങ്ങൾ മുറുകെ പിടിക്കുക, നിങ്ങൾ ഭിന്നിക്കരുത് എന്ന് അല്ലാഹു കൽപ്പിക്കുന്നു. വന്നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ കമാ ഫീ സഹീഹൈനി മിൻ ഹദീസ് അബി മൂസ റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനു ലിൽ മുഅ്മിനി കൽ ബുനിയാൻ, മുഅ്മിനീങ്ങൾ പരസ്പരം ഒരു കെട്ടിടം പോലെയാണ്, യശുദ്ദു ബഅളുഹു ബഅള, ആ കെട്ടിടം അതിന്റെ ഒരു ഭാഗം മറ്റു ഭാഗങ്ങൾക്ക് ശക്തി പകരും. ഒരു കെട്ടിടത്തിന്റെ ഓരോ ഭാഗവും സ്വതന്ത്രരായി നിൽക്കുകയല്ല, പരസ്പരം സഹകരിക്കും. ويقول كما في الصحيحين من حديث النعمان بن بشير مجر حديث النبي صلى الله عليه وسلم പറഞ്ഞു, മസല المؤمنين മുസ്ലിമീങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, ഫീ തവാദ്ദിഹിം വതറാഹുമിഹിം, അവരുടെ പരസ്പര സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കാര്യത്തിൽ അവരെങ്ങനെയാണ്? കമസല الجسد, ഒരൊറ്റ ശരീരം പോലെ, ഇസ്തക മിൻഹു ഉദ്വൻ തദാഅ ലഹു സായിറുൽ ജസദ് ബിൽ ഹുമ്മ വസ്സഹർ, ആ ശരീരത്തിൽ ഒരു അവയവത്തിന് അസുഖം വന്നാൽ മറ്റ് അവയവങ്ങളൊക്കെ ഉറക്കം കളഞ്ഞുകൊണ്ടും പനി പിടിച്ചുകൊണ്ടും ആ അവയവത്തിന്റെ ദുഃഖത്തിൽ പങ്കെടുക്കും. ഇപ്പൊ കണ്ണിനാണ് അസുഖം വന്നിട്ടുള്ളത്, അപ്പൊ ശരീരം മുഴുവൻ ചൂടുകൂടും, ശരീരം മുഴുവൻ രാത്രി ഉറങ്ങാതിരിക്കും. എന്തിനാണ്? ഇത് ഒരു ശരീരമാണ്, ഓരോ അവയവത്തിന്റെ പ്രശ്നവും മറ്റുള്ളവരുടെ കൂടി പ്രശ്നമാണ്. അതുപോലെ ഐക്യപ്പെടുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയാണ്. സമയമോ? ഒരു ശരീരം പോലെ, ഒരു കെട്ടിടം പോലെ ശക്തിപ്പെടുത്തണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്, അത് നടപ്പിൽ വരുത്താൻ ഏറ്റവും ബാധ്യസ്ഥരായിട്ടുള്ളത് അഹ്ലുസുന്നത്താണ്. ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആളുകളാണ്, ഹദീസിന്റെ ആളുകളാണ്, സലഫുകളുടെ ആളുകളാണ് എന്ന് പറയുന്നവരാണ് അതിന് കൂടുതൽ ബാധ്യസ്ഥരായിട്ടുള്ളത്. ഫറാഫിളത്തു ശകലത്തിൽ ആലമ ബി ഇഅ്ലാമിഹ എന്നൊരു ശൈഖ് പറയാൻ, നമ്മളല്ലാതെ മറ്റാരാണ് മുസ്ലിമീങ്ങളെ തമ്മിൽ ഐക്യപ്പെടുത്താനും മുസ്ലിമീങ്ങൾക്ക് ശരിയായ അഖീദ, ശരിയായ സുന്നത്ത് വിശദീകരിച്ചു കൊടുക്കാനുമുള്ളത്, ഹക്ക് വിശദീകരിച്ചു കൊടുക്കാനുള്ളത്? ആരുമില്ല. റാഫിളുകളുടെ, ഷിയാക്കളുടെ അവസ്ഥ എന്താണ്? ശൈഖ് പറയാൻ, അവര് അവരുടെ മീഡിയ കൊണ്ട് ലോകത്തെ മുഴുവൻ ഷുഗറിലാക്കിയിരിക്കുന്നു. അവർ ദീനിൽ നിന്ന് ആളുകളെ തെറ്റിക്കുന്ന കാര്യത്തിൽ മുഴുകിയിരിക്കുകയാണ്. വഅദല്ലത് കസീറം മിനന്നാസ്, ജനങ്ങളെ പലരെയും അവർ പഴിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ റാഫിളുകളുടെ അപകടം, അവരാളുകളെ ദീനിൽ നിന്ന് തെറ്റിക്കുന്നതിന്റെ ഗൌരവം ചിലപ്പോൾ നമുക്ക് മനസ്സിലാകില്ല. നമ്മുടെ നാട്ടിൽ അതിന്റെ അപകടം കുറവാണ്, പതുക്കെ ഇപ്പോൾ വളർന്നു വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മാത്രം. പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് ദാരിദ്ര്യമുള്ള രാജ്യങ്ങളിൽ, അവിടെ പോയി പണം കൊടുത്ത് മുസ്ലിമീങ്ങളെ കൂട്ടത്തോടെ ഷിയായിസത്തിലേക്ക് അവർ മതം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദാരിദ്ര്യമുള്ള സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ. നമ്മുടെ നാട്ടിൽ ഈ ഒരു തന്ത്രം വേണ്ട രീതിയിൽ ഫലിക്കയില്ല എന്നറിയാവുന്നതുകൊണ്ടായിരിക്കാം അവർ ആ രീതിയിൽ ശ്രമിക്കാത്തത്. മറ്റ് രൂപങ്ങളിലൊക്കെ സാധിക്കുന്ന രൂപത്തിൽ ഇവിടെയുള്ള മീഡിയകളിലൂടെ, സിനിമകളിലൂടെ, ഇങ്ങനെ മറ്റ് മാർഗങ്ങളിലൂടെ അവർ അതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും അവരാളുകളെ ദീനിൽ നിന്ന് തെറ്റിക്കാൻ വേണ്ടി കഴിയുന്നതുപോലെ പരിശ്രമിക്കുന്നുണ്ട്. ബൽ ശകലത്വം മനാസിക്കിൽ ഹജ്ജ്, ഹജ്ജ് ചെയ്യുന്നതിൽ നിന്ന് ആളുകളെ അവർ തടയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ, അവരുടെ ആളുകളെ, ഈ ഷിയായിസം സ്വീകരിച്ച ആളുകൾ, അവര് വിശ്വസിക്കുന്നത് ഹജ്ജിനേക്കാൾ പുണ്യമാണ് കർബലയിൽ ഹുസൈൻ റളിയല്ലാഹുവിന്റെ ഖബറിന്റെ അടുത്ത് പോയി അവിടെ ആ ഖബർ തവാഫ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. അങ്ങനെ തങ്ങളുടെ അണികളെ ഹജ്ജിൽ നിന്ന് അവർ പിന്തിരിപ്പിക്കും. ഫന്നാസി അതൂന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ് ലിയുദ്ദു മനാസികഹും വലിയദ്കുറുല്ലാഹ ഫീ തിൽക ശഅഇറിൽ മുബാറക, അനുഗ്രഹീതമായ മക്കയിൽ അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി ഹജ്ജിന്റെ മനാസിക്ക്, ഹജ്ജിന്റെ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ വേണ്ടി ആളുകൾ ഓരോ മുക്കുമൂലയിൽ നിന്നും മക്കയിലേക്ക് വരുന്നു. പക്ഷെ ഇവരെന്ത് ചെയ്യും? ഫമയഷ്റൂൻ, അങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും ഇല്ല ബി ഖുറൂജി റാഫിളത്തി ബിൽ മുദാഹറാത്തിൽ ജാഹിലിയ യഹ്തിഫൂന ഹുമൈനി ഹുമൈനി, ഹുമൈനിയുടെ പേര് പറഞ്ഞുകൊണ്ട്, അവരുടെ നേതാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് ഹജ്ജിന് വല്ല ഷിയാക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവർ മക്കത്ത് മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടത്തും. ഇതാണ് അവരുടെ ഹജ്ജ്. ഈ അടുത്ത കാലഘട്ടങ്ങളിൽ അവർക്കതിന് സാധിച്ചിട്ടില്ല. സൌദി അറേബ്യയുടെ ഭരണത്തിന്റെ കഴിവും ഇതിനില്ല, അള്ളാഹുവിന്റെ അനുവാദത്തോടുകൂടി അവർക്ക് അവിടെ ഫിത്ന ഉണ്ടാക്കാൻ സാധിക്കുന്നില്ല. പക്ഷെ കുറച്ചു കാലം മുമ്പ് അവർ ചെയ്യാറുണ്ടായിരുന്നു, മക്കയിൽ അവരുടെ പ്രകടനങ്ങളും മുദ്രാവാക്യം വിളിയൊക്കെ നടത്താറുണ്ടായിരുന്നു. ഫമനല്ലദീ യസ്തതീഉ അൻ യുഫരിഖ ഹാദിഹിൽ ജുമുഉ അല്ലതീ അതത് അൻ അംരി റബ്ബിഹ, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ഈ വലിയ കക്ഷികൾ, ഇവരെ പിരിച്ചുവിടാൻ, അവരുടെ ഈ പ്രകടനങ്ങളും തോന്നിവാസങ്ങളും ഒക്കെ അവസാനിപ്പിക്കാൻ ആർക്കാണ് സാധിക്കുക? വജഅലത്തുൽ ഹജ്ജ് ശിആറൽ ഫൗള വസ്സഹബ് വദഅവാത്തുൽ ജാഹിലിയ, ഈ ജാഹിലിയ ദഅവത്തിനു വേണ്ടി, ഇവരുടെ മുദ്രാവാക്യം വിളിക്കു വേണ്ടി, ഈ ബഹളങ്ങൾക്ക് വേണ്ടി ഹജ്ജിനെ ഒരു വേദിയാക്കിയിട്ടുള്ള ഈ ഷിയാക്കൾ, അവരെ നേരിടാൻ ആർക്ക് സാധിക്കും? ലാ യസ്തതീഉ ബിദ്നില്ലാഹ് ഇല്ലാ അഹ്ലു സുന്നഹ്. ഇനി ജ്തമഅത് കലിമത്തുഹും വകാനു അഹ്ലു സുന്നത്തിൻ ഹഖൻ, അഹ്ലു സുന്നത്തിനെ അതിന് സാധിക്കുകയുള്ളൂ. പക്ഷെ നിബന്ധനയുണ്ട്, അവർ യഥാർത്ഥ അഹ്ലു സുന്നത്തായിരിക്കണം, സുന്നത്ത് പിന്തുടരുന്ന ആളുകളായിരിക്കണം. അതുപോലെ രണ്ടാമത്തെ നിബന്ധന, ഇനി ജ്തമഅത് കലിമത്തുഹും, അവർ ഐക്യപ്പെടണം, അഹ്ലു സുന്നത്ത് ഒന്നിച്ച് നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ഷിയാക്കൾക്ക് മാത്രം ബാധകമല്ല, ഷെയ്ഖ് ഷിയാക്കളുടെ ഇടയിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് അദ്ദേഹം നേരിട്ട ഒരു പ്രതിസന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ എല്ലാ ബാത്തിലിന്റെയും അവസ്ഥ ഇതാണ്. അത് യുക്തിവാദികളായാലും ഷിർക്ക് ചെയ്യുന്ന ആളുകളായാലും ഷിയാക്കളായിരുന്നാലും മറ്റേത് പഴച്ച, നമ്മുടെ നാട്ടിലുള്ള മറ്റ് മോഡേണിസ്റ്റുകളായാലും ഏത് പഴച്ചവാദത്തിന്റെ ആളുകളാണെങ്കിലും അവരെ പിടിച്ചുകെട്ടാൻ അഹ്ലു സുന്നത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ശരിയായ അഹ്ലു സുന്നത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ്, സുന്നത്ത്, സ്വഹാബത്തിന്റെ അസറുകൾ, അത് പിന്തുടരുന്നവർക്ക് മാത്രമേ ബിദ്അത്തുകളെ പരാജയപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത ആളുകൾക്ക് അത് സാധിക്കുകയില്ല. ഇന്ന ഹാദിഹിൽ യഖ്വത്തുൽ ഇസ്ലാമിയ എന്നൊരു ശൈഖ് പറയാൻ, ഇന്ന് ലോകത്ത് മൊത്തത്തിൽ കാണുന്ന ഇസ്ലാമികമായ ഒരു ഉണർവുണ്ട്. യുവാക്കൾക്കിടയിൽ ദീനിനോട് ഒരു ആവേശം, ദീൻ പിന്തുടരാനുള്ള ആഗ്രഹം, ഇൽമ് പഠിക്കാനുള്ള ആവേശം, ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ അല്ലത്തി അറാദഹ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചൊരു കാര്യമാണിത്. പഴയകാലത്ത് ഇല്ലാത്ത വിധത്തിൽ ചെറുപ്പക്കാർക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഈ ദീനി ബോധം, ഇത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ്. പക്ഷേ ഈ ഉണർവ് തഹ്താജു ഇലാ റിആയ, ഇതിന് ഒരു പരിചരണം ആവശ്യമാണ്. ഈ ആവേശം ശരിയായ വഴിയിലേക്ക് തിരിച്ചുവിടണം. ഒമൻ യഖൂമു ബിറിആയതിഹ ഇല്ലാ അഹ്ലു സുന്നഹ, സുന്നത്തിന്റെ ആളുകൾക്കല്ലാതെ ആർക്കാണ് സാധിക്കുക? വലിയ ഉത്തരവാദിത്തമാണ് അഹ്ലു സുന്നത്തിന്റെ ആളുകൾക്കുള്ളത്. ദഅവത്ത് ചെയ്യുന്നവർക്കായാലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായാലും മുസ്ലിമീങ്ങൾക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം അഹ്ലു സുന്നത്തിനാണുള്ളത്. എന്നിട്ട് ശൈഖ് പറയുന്നു, ഇലാജുൽ ഇഖ്തിലാഫിൻ നാശിഇ ബൈന അഹ്ലു സുന്നതി അൽ മുആസിരീൻ, ഈ സമകാലികരായ ആധുനികരായ സലഫികൾക്കിടയിൽ അഹ്ലു സുന്നത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള കുറേ ഭിന്നിപ്പുകളുണ്ട്. ഈ ഭിന്നിപ്പിനുള്ള പരിഹാരം എന്താണ്? ഇത് പരിഹരിച്ചു കഴിഞ്ഞാലേ ഉമ്മത്ത് നേരിടുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരമുണ്ടാക്കാൻ അഹ്ലു സുന്നത്തിനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. മറ്റൊരു കക്ഷികൾക്കൊട്ട് ഇത് സാധിക്കുകയുമില്ല എന്നൊക്കെ ശൈഖ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിനാദ്യം വേണ്ടത് അഹ്ലുസുന്നത്തിനിടയിൽ ഐക്യമുണ്ടാകലാണ് എന്ന് പറഞ്ഞു. അതെങ്ങനെ സാധിക്കും? ഈ തർക്കങ്ങളും ഭിന്നിപ്പും എങ്ങനെ അവസാനിപ്പിക്കാൻ സാധിക്കും? അതിനുള്ള ചില പ്രായോഗികമായ മാർഗങ്ങൾ അദ്ദേഹം പറയുകയാണ്. ഇന്നലെ ഇഖ്തിലാഫൻ നാശിയ ബൈന അഹ്ലുസുന്നത്തി യസൂലു ബിഇദ്നില്ലാഹി ബിഉമൂർ. അള്ളാഹുവിന്റെ അനുവാദമുണ്ടെങ്കിൽ അള്ളാഹു തീരുമാനിക്കണം, അള്ളാഹുവിന്റെ വിധി അനുസരിച്ചല്ലാതൊന്നും നടക്കാൻ പോകുന്നില്ല. അള്ളാഹു തീരുമാനിച്ചാൽ സബബുകൾ എന്ന നിലക്ക്, ചില മാർഗങ്ങൾ എന്നുള്ള നിലക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം. മിൻഹ, ഒന്നാമത്തേത് തഹ്കീമുൽ കിതാബി വസ്സുന്ന, ഖുർആനെയും സുന്നത്തിനെയും വിധികർത്താവാക്കുക. നമുക്കിടയിൽ ഒരു കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ അതിൽ വിധി കൽപ്പിക്കേണ്ടത് അള്ളാഹും റസൂലുമാണ്. അതല്ലാതെ നമ്മൾ പഞ്ചായത്താക്കിയിട്ട് കാര്യമില്ല. ഒരു മസലയിൽ തർക്കമുണ്ടായി, അപ്പൊ അതെങ്ങനെയെങ്കിലും പറഞ്ഞ് പകുതി പകുതിയായിട്ട് തീരുമാനിക്കുക, രണ്ടാളും കുറച്ച് വിട്ടുവീഴ്ച ചെയ്യുക, അത് ശരിയല്ല. നേരെ മറിച്ച് ഖുർആൻ എന്ത് പറയുന്നു, സുന്നത്ത് എന്ത് പറയുന്നു, അത് അനുസരിക്കാൻ ഭിന്നിച്ചു നിൽക്കുന്ന ആളുകൾ സമ്മതിക്കുക, അതിന് തയ്യാറാവുക, അതാണ് മാർഗം. ഖാല അല്ലാഹു സുബ്ഹാനഹു വ തആല ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ, നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിൽ ഭിന്നിച്ചാൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, അല്ലാഹുവിലേക്കും റസൂലിലേക്കും അത് മടക്കുക. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽയൗമിൽ ആഖിർ, നിങ്ങൾ അല്ലാഹുവിലും ആഖിറത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതാണ് ചെയ്യേണ്ടത്. ദാലിക ഖൈറുൻ വ അഹ്സനു തഅ്വീല, അതാണ് നല്ലത്, അതിനാണ് നല്ല പര്യവസാനം ഉണ്ടാവുക, അതിനാണ് അന്തിമ വിജയം ഉണ്ടാവുക. വഖാല തആല, അല്ലാഹു തആല പറഞ്ഞു, വമഖ്തലഫ്തും ഫീഹി മിൻ ഷൈ, നിങ്ങൾ എന്ത് കാര്യത്തിൽ ഇഖ്തിലാഫിലായാലും, എന്ത് കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും, ഫഹുക്മുഹു ഇലല്ലാഹ്, അതിന്റെ വിധി അള്ളാഹുവാണ് തീരുമാനിക്കുക, അള്ളാഹുവിനാണ് അതിനുള്ള അധികാരം. നമ്മളിത് എങ്ങനെ നടപ്പിലാക്കും? ഉലമാക്കളോട്, അറിവുള്ള ആളുകളോട് ചോദിക്കണം. അവരാണ് അള്ളാഹുവിന്റെ തീരുമാനം നമുക്ക് പറഞ്ഞുതരുന്ന ആളുകൾ. അള്ളാഹുവിനും സൃഷ്ടികൾക്കുമിടയിലുള്ള മധ്യസ്ഥന്മാരാണ് യഥാർത്ഥത്തിൽ പണ്ഡിതന്മാരെന്ന് പറയുന്നത്. മധ്യസ്ഥന്മാരെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് അടുപ്പിക്കാനുള്ള മധ്യസ്ഥന്മാരല്ല, അത് ഇസ്ലാമിലില്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്കൊരു അടയാളം ഇസ്ലാമിലില്ല. പക്ഷെ അള്ളാഹുവിന്റെ ഹുക്കും ഇങ്ങോട്ട് അറിയാൻ നമുക്ക് മധ്യസ്ഥന്മാർ വേണം. അതാണ് അമ്പിയാക്കളും അവർക്ക് ശേഷം വന്ന പണ്ഡിതന്മാരും. ഇത് കേൾക്കുമ്പോൾ അത്ഭുതപ്പെടേണ്ടതില്ല. ഷെയ്ഖ് ഹുസൈൻ ഇബ്നു ഖൈം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ ഒരു കിതാബുണ്ട്, അതിന്റെ പേര് തന്നെ എന്താണ്, ഇഅ്ലാമുൽ മുവഖ്ഖിഈൻ അൻ റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വേണ്ടി ഒപ്പിട്ട് കൊടുക്കുന്ന ആളുകൾക്കുള്ള ചില നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ പണ്ഡിതന്മാർ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ആ കിതാബിൽ പറയുന്നത്, ഫത്വ കൊടുക്കുന്ന ആളുകൾ. അപ്പൊ ഫത്വയെ അദ്ദേഹം വിളിച്ചത് അത്തൗഖിഉ അൻ റബ്ബിൽ ആലമീൻ, അള്ളാഹുവിന്റെ തീരുമാനം ഇതാണ് എന്ന് പറഞ്ഞ് ഒപ്പിട്ട് കൊടുക്കുക, അതാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്തം. അപ്പൊ അള്ളാഹുവിന്റെ തീരുമാനം അറിയണമെങ്കിൽ നമുക്കിടയിൽ തർക്കമുള്ള വിഷയത്തിൽ അള്ളാഹുവിന്റെ തീരുമാനം എന്താണ് എന്നറിഞ്ഞ് അത് നടപ്പിലാക്കണം. അതറിയണമെങ്കിൽ ഫസ്അലു അഹ്ലദ്ദിക്ർ, അറിവുള്ള ആളുകളോട് നിങ്ങൾ ചോദിക്കുക. ഇൻ കുന്തും ലാ തഅലമൂൻ, നിങ്ങൾക്ക് അറിവില്ല എങ്കിൽ. ഇതാണ് മാർഗം. ഒമിൻഹ, രണ്ടാമത്തെ മാർഗം, അത് ഇതിന്റെ ബാക്കിയാണ്. അള്ളാഹുലേക്കും റസൂലിലേക്കും മടക്കാമെന്ന് പറഞ്ഞാൽ എല്ലാവരും തയ്യാറായിരിക്കും, എല്ലാവരും അതിന് സന്നദ്ധത പ്രകടിപ്പിക്കും. പക്ഷേ രണ്ടാമത്തെ മാർഗം, സുആലു അഹ്ലിൽ ഇൽം മിൻ അഹ്ലി സുന്ന, അഹ്ലു സുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരോട് ചോദിക്കുക. അപ്പോഴേ അള്ളാഹുവിന്റെ തീരുമാനം എന്താണെന്ന് അറിയുകയുള്ളൂ. ഇപ്പൊ നമുക്കിടയിൽ ഒരു തർക്കമുണ്ടായി, ഈ പള്ളിയിൽ ഒരു പ്രശ്നമുണ്ടായി, ഇവിടെ നമസ്കരിക്കുന്ന ആളുകൾ രണ്ട് കക്ഷികളായി, അതിന്റെ തീരുമാനം ഇന്ന ആളുടെ ഭാഗത്താണ് ശരി എന്ന് ഖുർആനിൽ ഉണ്ടാവുകയില്ലല്ലോ, ഹദീസിലും ഉണ്ടാവുകയില്ല. അതറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഫസ് അലു അഹ്ലദ്ദിക്കർ, പണ്ഡിതന്മാരോട് നിങ്ങൾ ചോദിക്കുക. അഹ്ലു സുന്നത്തിൽപ്പെട്ട പണ്ഡിതന്മാരോട്, അഹ്ലു സുന്നത്തിൽപ്പെട്ട ആലിമാണോ ഒന്ന് ഒരാളെ പറ്റി എങ്ങനെ അറിയാം? അതറിയാൻ പല മാർഗങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊരു ഷുഹ്റത്ത് കൊടുക്കും. അഹ്ലു സുന്നത്തിൽപ്പെട്ട ഒരു ആലിമ് മറഞ്ഞു നിൽക്കുകയില്ല, അവർ അള്ളാഹു തആല അറിയിക്കും, ആളുകൾക്കിടയിൽ പ്രശസ്തി ഉണ്ടാകും. അങ്ങനെ എല്ലാ കാലഘട്ടത്തിലും അള്ളാഹു പ്രശസ്തി കൊടുത്തവരായ ഇമാമിയങ്ങളുണ്ടാകും. പിന്നെ ആ ഇമാമിയങ്ങളുടെ അടുത്ത് നിന്ന് പഠിക്കുകയും അവര് പുകഴ്ത്തി പറയുകയും അവരുടെ കിതാബുകൾ പഠിപ്പിക്കുകയും അവരുടെ ഇൽമിലേക്ക് ആളുകൾ ക്ഷണിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെ നമുക്ക് മനസ്സിലാക്കാം അവർ അഹ്ലു സുന്നത്താണ്. അങ്ങനെയുള്ള സുന്നത്തിന്റെ ഉലമാക്കളിലേക്ക് മടങ്ങുക, അവരോട് ചോദ്യം ചോദിക്കുക, നമ്മൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ഖിലാഫുകൾ അവരിലേക്ക് മടക്കുക. എന്നിട്ട് ഷെയ്ഖ് പറയാൻ, വലാക്കിൻ ബഅദു തലബത്തിൽ ഇൽം, ചില വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്താണ്? റളിയ ബിമാ ഇൻദഹു മിനൽ ഇൽം, അവരുടെ കയ്യിലുള്ള ഇൽമിൽ അവർ സംതൃപ്തരാണ്. അവർ കുറച്ച് പഠിച്ചു, അത് മതി, ഇതോടുകൂടി ദീൻ പൂർത്തിയായി, ഇനിയൊന്നും പഠിക്കാനില്ല എന്ന നിലപാടിലാണ് അവർ. അവർ 4 വർഷം അറബി കോളേജിൽ പഠിച്ചു, അല്ലെങ്കിൽ 5 വർഷം പഠിച്ചു, അതോടുകൂടി ഇൽമ് തികഞ്ഞു എന്ന ധാരണയിലാണ്. അതുപോലും പഠിക്കാത്ത ആളുകൾ ധാരാളം ഉണ്ടാവും. എന്നിട്ട് ആ കിട്ടിയ ഇൽമ കൊണ്ട് കാണുന്നവനോട് മുഴുവൻ തർക്കിക്കുകയായിരിക്കും അവിടെ പണി. ഇത് ഭിന്നിപ്പിന്റെ ഏറ്റവും വലിയ കാരണമാണ്. റവൽ ഇമാം തിർമിദി ഫിജാമിഅഹി അൻ അബി ഉമാമ, അബു ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്നു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ളല്ല ഖൗമൻ, ഏതെങ്കിലും ഒരു കൗമ പഴച്ചിട്ടുണ്ടെങ്കിൽ, ബഅദ ഹുദൻ കാനു അലൈഹി, നല്ല അവസ്ഥയിലായിട്ട് അല്ലേ, നമ്മൾ അങ്ങനെ കാണാറുണ്ട്, കുറെ ആളുകൾ കുറെ കാലം സലഫി ആയിരിക്കും, കുറെ കാലം സുന്നത്തിന്റെ ആളായിരിക്കും, പിന്നെ പഴച്ചുപോയി. അങ്ങനെ ആരെങ്കിലും പഴച്ചിട്ടുണ്ടെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇല്ല അവർ തർക്കം നൽകപ്പെട്ടവരായിരിക്കും, അള്ളാഹു അവർക്ക് തർക്കിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കും, തർക്കത്തിൽ നിന്ന് മടങ്ങാനുള്ള തൗഫീഖ് അള്ളാഹു കൊടുക്കുകയില്ല. അപ്പൊ തർക്കമാണ് ദലാലത്തിന്റെ തുടക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള വാക്കാണ്. ഇമാം ഇബ്നു ബത്ത അദ്ദേഹത്തിന്റെ അൽ ഇബാന എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. പിഴച്ചുപോയ ആളുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു നോക്കി. അൽ ഇബാന എന്ന് പറഞ്ഞാൽ അഖീദയുടെ കിതാബാണ്. പിഴച്ചുപോയ കക്ഷികളെ കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ള കിതാബാണ്. അപ്പൊ താബിഈങ്ങളുടെ കാലം മുതൽ ഇന്ന് വരെ പിഴച്ചുപോയ ആളുകളെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു നോക്കി. എന്നിട്ട് അദ്ദേഹം പറയാണ്, രണ്ട് കാരണങ്ങളാണ് ഇവരെല്ലാവരും പിഴക്കാനുള്ളത്, രണ്ടിലൊരു കാരണം. ഒന്നാമത്തേത്, അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ അമിതമായി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങി, പഠിക്കാൻ ഗവേഷണം നടത്താൻ തുടങ്ങി. രണ്ടാമത്തേത് തർക്കം. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് അഫൻ രണ്ട് കാരണങ്ങൾ പറഞ്ഞത്. ഒന്ന്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ മുഴുകി, അതിൽപ്പെട്ടതാണ് തർക്കം. രണ്ടാമത്തേത് വമുജാലസത്തു മല്ല തുമ്മൻ ഫിത്നതുഹു, അപകടം വരുത്താൻ സാധ്യതയുള്ള ആളുകളുടെ അടുത്ത് അവർ ഇരിക്കാൻ തുടങ്ങി. ദീനിൽ നിന്ന് നമ്മെ പഴപ്പിക്കാൻ സാധ്യതയുള്ള ഉറപ്പുള്ള ആളുകളല്ല, മല്ല തുമ്മൻ ഫിത്നതുഹു, അവൻ ഫിത്നയിലാക്കാൻ സാധ്യതയുണ്ട് എന്ന് തോന്നുന്ന ആളുകളടുത്ത് പേടിക്കാതെ അവർ നിർഭയത്വത്തോടുകൂടി ഇരിക്കാൻ തുടങ്ങി. ഈ രണ്ട് കാരണങ്ങളാണ് ഏതൊരു മനുഷ്യനും പഴക്കാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോ കിട്ടിയ അല്പം എൽമിൽ തൃപ്തരായി, അത് മതി എന്ന് വിചാരിച്ച് അതുകൊണ്ട് തർക്കിക്കുക എല്ലാവരോടും, ഇത് പഴക്കാനുള്ള ഒരു കാരണമാണ്. അതിനർത്ഥം ഒരാൾക്ക് ഒരുപാട് കാലം പഠിക്കാൻ സാധിച്ചില്ല അയാളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, അവരൊക്കെ കുറ്റക്കാരൻ മോശക്കാരാണ് എന്നല്ല. അവരുടെ സംസ്കാരം എന്തായിരിക്കണം? ചോദിക്കുക, ഞാൻ ഇത്രയേ പഠിച്ചിട്ടുള്ളൂ, എനിക്ക് ഇത്രയേ സാധിച്ചിട്ടുള്ളൂ, എനിക്ക് പണ്ഡിതന്മാരുടെ ഇടയിൽ ജീവിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് എന്റെ മുന്നിൽ ഒരു പ്രശ്നം വന്നാൽ ഞാൻ ചോദിക്കും. ഇങ്ങനെയുള്ള വിനയം അവർക്ക് നിർബന്ധമാണ്. വിനയം എല്ലാവർക്കും നിർബന്ധമാണ്, പക്ഷെ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ആളുകൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഈ ഒരു നിലപാട് സ്വീകരിച്ചാൽ തർക്കങ്ങൾ തീരും. ഇത് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഇന്ന് നാട്ടിൽ നടക്കുന്ന തർക്കങ്ങളൊക്കെ, ഈ തർക്കിച്ച് നിൽക്കുന്ന കക്ഷികളോടൊക്കെ പോയിട്ട് നമുക്ക് ഇന്നാലിന്ന ആലിമിനോട് ചോദിക്കാം നമ്മൾ തമ്മിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ തയ്യാറാവുകയില്ല. നേരെ മറിച്ച് നമുക്കിരുന്ന് തർക്കിക്കാം. നമുക്ക് നാല് ദിവസം ഒരു സ്ഥലത്ത് ഒരു വീടെടുത്ത് അവിടെ ഇരുന്ന് ഇതൊക്കെ ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ അവർ വളരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കും. കാരണം തർക്കം അവർ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അതൊരാൾ പഴക്കാനുള്ളതിന്റെ അടയാളമാണ്. മറ്റു ചില ആളുകളുണ്ട്, അവർക്ക് ഉലമാക്കൾ എന്ന് പറഞ്ഞാൽ വിരലിനെണ്ണാവുന്ന മൂന്നാളുകളായിരിക്കും, അല്ലെങ്കിൽ നാലാളുകളായിരിക്കും. അവരുടെ അടുത്തേക്ക് വിളിച്ചാൽ സന്തോഷത്തോടെ വരും. ഇതിന് പുറത്തുള്ള ആളുകളെ അവർ ആലിമായി അംഗീകരിക്കുകയില്ല, അവരിലേക്ക് മടങ്ങാൻ അവർ തയ്യാറാവുകയില്ല. അതിനർത്ഥം എന്താണ്? ഇവർ യഥാർത്ഥത്തിൽ പിന്തുടരുന്നത് ഈ മൂന്നാളുകളെയല്ല, അവരുടെ ഹവയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട വാദം ഈ മൂന്നാളുകളുടെ അടുത്തുണ്ട്, അതുകൊണ്ട് അവരെ മാത്രം മുറുകെ പിടിക്കും. യഥാർത്ഥത്തിൽ അഹ്ലു സുന്നത്തിന്റെ ആളുകളുടെ സ്വഭാവം എന്തായിരിക്കും? ഏത് ആലിമിന്റെ അടുത്തേക്ക് വിളിച്ചാലും അഹ്ലു സുന്നത്തിന്റെ ആലിമാണ്, അഹ്ലു സുന്നത്തിന്റെ ഇമാമിയങ്ങളുടെ അടുത്തുനിന്ന് ദീൻ പഠിച്ചയാളാണ്, വസത്തിയത്തുള്ള അതിരുവിടാത്ത അതുപോലെ തന്നെ അലംഭാവമില്ലാത്ത ദീനീ കാര്യങ്ങൾ നിഷ്കർഷയുള്ള ഒരു ആലിമാണ് എന്നുണ്ടെങ്കിൽ അതാരാണെങ്കിലും അവരിലേക്ക് വിളിച്ചാൽ മടങ്ങുക എന്നുള്ളത് അതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക എന്നതിന്റെ അർത്ഥം. അള്ളാഹുലേക്കും റസൂലിലേക്കും മടങ്ങുക എന്ന് പറഞ്ഞത് അത് പൂർത്തിയാക്കുക, നടപ്പിലാക്കുക, ഇങ്ങനെയാണ് പണ്ഡിതന്മാരിലേക്ക് മടങ്ങുക. അല്ലെങ്കിൽ ആലിമായിരിക്കണം. ഖുർആന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ രണ്ടാളും ആലിമായിരിക്കണം. അല്ലെങ്കിൽ സാധാരണക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ അല്പകാലം മാത്രം പഠിച്ചൊരു വിദ്യാർത്ഥിയാണെങ്കിൽ ഫസ് അലു അഹ്ലദ്ദിക്കർ, തർക്കമുള്ള വിഷയങ്ങളിൽ ചെറിയൊരു കാര്യത്തിന്റെ പേരിൽ എന്തായാലും ഭിന്നിക്കൂലല്ലോ. അത് പറയുമ്പോൾ ഖുർആനും ഹദീസും അല്ലേ നമുക്ക് പ്രമാണം എന്ന് പറയും. ഖുർആനും ഹദീസും പ്രമാണമാണ്, അതുമാത്രമാണ് പ്രമാണം. പക്ഷേ നമ്മൾ തമ്മിൽ ഭിന്നിക്കുന്ന മസലകൾ രണ്ടു തരത്തിലുണ്ട്. ഒന്ന് വളരെ വ്യക്തമായ മസലകൾ, അത് നമുക്ക് പണ്ഡിതന്മാരിലേക്ക് മടക്കണമെന്ന് നിർബന്ധമില്ല, നമുക്കിരുന്ന് ചർച്ച ചെയ്യാം. പക്ഷെ അത്തരം വിഷയങ്ങളുടെ പേരിൽ സാധാരണ ആരും തമ്മിൽ ഭിന്നിക്കാറില്ല. ഭിന്നിക്കാറുള്ളത് ഗൌരവമുള്ള വിഷയങ്ങളുടെ പേരിലാണ്. അത്തരം വിഷയങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അത് പണ്ഡിതന്മാരിലേക്ക് മടക്കുക. അപ്പൊ ഇതാണ് രണ്ടാമത്തെ മാർഗം. ഇതിന് തയ്യാറായാൽ മിക്കവാറും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും പരിഹരിക്കപ്പെടും. ഇന്ന് നമ്മൾ ആരിലേക്കാണ് മടക്കുക? അഹ്ലു സുന്നത്തിനിടയിലുള്ള തർക്കങ്ങൾ. ഇന്ന് അഹ്ലു സുന്നത്തിന്റെ ഇമാമിയങ്ങളാണ്, അഹ്ലു സുന്നത്തിന്റെ അറിയപ്പെട്ട ഇമാമിയങ്ങളാണ് കഴിഞ്ഞുപോയ തലമുറയിൽ, മരണപ്പെട്ട ഈ ഇപ്പോൾ മരിച്ചുപോയ തലമുറയിൽ നോക്കിയാൽ ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ള, ഷെയ്ഖ് അൽബാനി റഹിമഹുള്ള, ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, ഷെയ്ഖ് മുഖ്ബിൽ അൽവാദി റഹിമഹുള്ള, ഈ നാല് പേര് അഹ്ലു സുന്നത്തിന്റെ ഇമാമുമാരാണ്. അവരുടെ ശിഷ്യന്മാരാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരും നമ്മുടെ ഇമാമുമാർ. അവരുടെ കൂട്ടത്തിൽ തന്നെ അറിയപ്പെട്ട ആളുകളാണ്, എടുത്തു പറയത്തക്ക ആളുകളാണ്. ലോകത്ത് മുഴുവനുള്ള അഹ്ലു സുന്നത്തും ഒരുപോലെ ബഹുമാനിക്കുന്ന ആളുകളാണ് ഷെയ്ഖ് സാലിഹുൽ ഫൗസാൻ, ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അൽ അബ്ബാദ്, അതുപോലെ മുഫ്തി അബ്ദുൽ അസീസ് ആൽ ഷെയ്ഖ് അബ്ദുൽ അസീസ് റാജിഹി ഹഫിളഹുള്ള, അതുപോലെ തന്നെ മദീനയിലുള്ള മറ്റ് പണ്ഡിതന്മാർ. ഇവര് അഹ്ലു സുന്നത്തിന്റെ ഇമാമുമാരാണ്. ഇവരിലേക്ക് ഒരാൾ മടങ്ങാൻ തയ്യാറാണോ അവൻ സുന്നത്തിന്റെ ആളാണ്. ഇവരിലേക്ക് ക്ഷണിക്കുമ്പോൾ ഒരാൾക്ക് മടിയുണ്ടോ, അയാൾ ഊരി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ടോ, അവൻ പഴച്ചവനാണ് എന്ന് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം. ഈ പറഞ്ഞ കിബാറുകളായ തല നരച്ച അലുസനത്തിന്റെ ഇമാമമാർ അവരുടെ നിലപാടിലേക്ക് മടങ്ങാം, അവരോട് നമുക്ക് ചോദിക്കാം എന്നൊരാളോട് പറഞ്ഞാൽ അവൻ എന്തെങ്കിലും ഞൊണ്ടിന്യായം പറഞ്ഞ് മാറി നിൽക്കുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ രോഗമുണ്ട്. അതിന് പല ന്യായവും പറയും, ഇവരെ നമുക്ക് വിളിച്ചാൽ കിട്ടൂല, അല്ലെങ്കിൽ ഇവരുടെ അടുത്തേക്ക് പോകാൻ ചെലവുണ്ട്. സഹാബത്തിന്റെ കാലത്ത് ഖദരിയാക്കൾ ബസ്രയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ, ആദ്യമായി ഖദർ നിഷേധിക്കുന്ന ആളുകൾ പ്രത്യക്ഷപ്പെട്ടപ്പോ ബസ്രയിൽ ഇറാഖിൽ ഖദരികൾ ഉണ്ടായപ്പോ എന്താണ് അന്നത്തെ താബിഈങ്ങൾ ചെയ്തത്? അന്നത്തെ താബിഈങ്ങൾ അവര് മക്കയിലേക്ക് പുറപ്പെട്ടു. ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് എത്ര ദൂരമുണ്ട്! അത്ര ദൂരം യാത്ര ചെയ്തുകൊണ്ട് വളരെ വൃദ്ധനായിരുന്ന അന്നത്തെ ഏറ്റവും മുതിർന്ന ആലിമായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അടുത്തേക്ക് വന്നു. സ്വഹീഹ് മുസ്ലിമിലുള്ള സംഭവമാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം ഉമർ റളിയല്ലാഹുവിന്റെ ഹദീസ് പറഞ്ഞു കൊടുത്തു, ഹദീസ് ജിബ്രീൽ അവർക്ക് പറഞ്ഞു കൊടുത്തു. അപ്പൊ കുറച്ച് ത്യാഗം സഹിക്കേണ്ടി വരും, പണ്ഡിതന്മാരോട് ചോദിക്കാൻ കുറച്ച് മെനക്കെടേണ്ടി വരും. അങ്ങനെയാണെങ്കിലും അവരിലേക്ക് മടങ്ങുക, അവരുടെ വിധി സ്വീകരിക്കുക എന്നുള്ളത് അതാണ് ഭിന്നിപ്പ് മാറാനുള്ള, ഒരേ മനസ്സോടുകൂടി അഹ്ലു സുന്നത്തിന് ഐക്യപ്പെടാനുള്ള മാർഗം. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. വഫഖ അല്ലാഹുൽ ജമീഅ ലിതാഅതിഹി വമർദാതിഹി. അല്ലാഹുമ്മ അൻഫഅനാ ബിമാ അല്ലംതനാ വഅല്ലിംനാ മാ യൻഫഉനാ വജിദ്നാ ഇൽമ. ഇതിന്റെ ബാക്കിയുള്ള നസീഹത്തുകൾ, ശൈഖിന്റെ ഉപദേശങ്ങൾ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വായിക്കാം. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബീന മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.